ദൈവത്തിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സന്നിഹിതരായിരിക്കുന്ന ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം പ്രാരംഭമായി ഞാൻ അറിയിക്കുകയാണ്. വിശേഷാൽ IBF ക്രമീകരിച്ചിരിക്കുന്ന ഈ വർഷത്തെ വർക്ക്ഷോപ്പിൽ ഇന്നത്തെ നമ്മുടെ വിഷയം ദ റോൾ ഓഫ് മെൻറ്റർഷിപ്പ് ഇൻ ഡിസൈപ്പിൾഷിപ്പ്, ശിഷ്യത്വത്തിൽ മെൻറ്റർഷിപ്പിനുള്ള പങ്ക്, അതാണ് നമ്മുടെ വിഷയം. ഈ വിഷയം മെൻറ്റർഷിപ്പ് എന്ന് മലയാളത്തിൽ ഞാൻ എന്താണ് അങ്ങനെ അതിന് തർജ്ജമ ചെയ്യാഞ്ഞത് എന്നുള്ളത് തുടർന്ന് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. ശിഷ്യത്വത്തിൽ മെൻറ്റർഷിപ്പിനുള്ള പങ്ക്. മെൻറ്റർഷിപ്പ് പലപ്പോഴും വളരെ ഗൗരവമേറിയ വിഷയമാണെങ്കിലും സഭാതലത്തിൽ അധികം പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ദീർഘവർഷങ്ങൾ സഭയോടുള്ള ബന്ധത്തിൽ ഒരു സഭയുടെ ശുശ്രൂഷകനായിട്ട് ഇരിപ്പാൻ തക്കവണ്ണം ഇടയായിട്ടുണ്ട്. ഈ വിഷയത്തിൻ്റെ പ്രാധാന്യം എനിക്കറിയാം. അതുകൊണ്ട് ഈ വിഷയം ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിൽ ഒരു വാക്ക് ഞാൻ തുടർമാനമായിട്ട് 3 പ്രാവശ്യം ഈ വർക്ക്ഷോപ്പ് അവസാനിപ്പിക്കുന്നതിന് മുമ്പായി പറയും. ഒന്നാമത്, മെൻറ്റർഷിപ്പ് ഈസ് നോട്ട് ആൻ ഓപ്ഷൻ. നമുക്ക് ഈ മെൻറ്റർഷിപ്പ് എന്ന് പറയുന്നത് ഒരു ഓപ്ഷനല്ല, ഇറ്റ് ഈസ് ആൻ ഓർഡർ. അതൊരു ഓർഡറാണ്. ആരുടെ നിന്നുള്ള ഓർഡറാണ്? ദേവാദിദേവൻ, രാജാദി രാജാവ്, കിങ് ഓഫ് കിങ്, ലോർഡ് ഓഫ് ലോർഡ്, അദ്ദേഹം തന്നിരിക്കുന്ന ഒരു കൽപ്പനയാണ്, ഓർഡറാണ്. അതുകൊണ്ട് ഇത് ഉപേക്ഷയായി വിചാരിക്കുവാൻ നമുക്ക് കഴിയുകയില്ല. പ്രാരംഭമായിട്ട് നമുക്കൊരു വേദഭാഗം ഈ വിഷയത്തിനുള്ള ബന്ധത്തിൽ നമുക്ക് വായിക്കാം. ഇംഗ്ലീഷിൽ അവിടെ കൊടുത്തിട്ടുണ്ട്, ഇംഗ്ലീഷ്. മലയാളം ദീർഘകാലങ്ങളായിട്ട് നിങ്ങൾ അമേരിക്കയിൽ വസിക്കുന്നതുകൊണ്ട് ഞാൻ തനി മലയാളത്തിൽ പറഞ്ഞാൽ ചില വാക്കുകൾ മനസ്സിലാകാതെ പോകും. അതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ ഇവിടെ ഇംഗ്ലീഷിൽ പ്രസൻ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മലയാളം ശരിക്കും മനസ്സിലാകാത്തവരുണ്ട്, എനിക്കറിയാം. പലരും ഇവിടെ ഉണ്ട് എന്ന് എനിക്കറിയാം, ഞാൻ കാണുന്നുണ്ട്. ചിലരൊക്കെ വ്യക്തിപരമായ പരിചയമുള്ളവരൊക്കെ നന്നായി മലയാളം സംസാരിക്കുന്നവരല്ല എന്നെനിക്കറിയാം. എങ്കിലും ഇന്നത്തെ ഈ വർക്ക്ഷോപ്പ് നമുക്ക് ഒരു അനുഗ്രഹമായി തീരണം. പ്രത്യേകമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, 1 മണിക്കൂർ സമയം നമ്മുടെ മുമ്പാകെ ഉണ്ട്. ഇന്ന് വലിയ ഒരു സബ്ജക്റ്റാണ് നമ്മുടെ മുമ്പാകെ ഉള്ളത്. അതിപ്രാധാന്യമുള്ള ഒരു വിഷയം ഈ IBF കമ്മിറ്റി തിരഞ്ഞെടുത്തിരിക്കുന്നത്, നമുക്ക് പ്രയോജനപ്പെടണം. നാം ഈ കോൺഫറൻസ് കഴിഞ്ഞ് നാം നമ്മുടെ സ്ഥലം സഭകളിലേക്കൊക്കെ മടങ്ങിപ്പോകുമ്പോൾ അവിടെയുള്ള ശുശ്രൂഷകളിൽ അത് പ്രയോജനപ്പെടണം. അതിനുവേണ്ടിയാണ് ഈ വർക്ക്ഷോപ്പ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ സാദരം ക്ഷണിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം, അവിടെ നാം വായിക്കുന്നത്, അവർ പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരായ മനുഷ്യർ എന്ന് ഗ്രഹിക്കിയാലും ആശ്ചര്യപ്പെട്ടു. അതിനുശേഷം പറഞ്ഞിരിക്കുന്ന വാക്കാണ് അതിപ്രാധാന്യമുള്ള വാക്ക്, അവർ യേശുവിനോട് കൂടെ ആയിരുന്നവർ എന്ന് അറിഞ്ഞു. ആരാ ഇത് പറഞ്ഞതെന്നറിയാമോ? ശിഷ്യത്വത്തിൽ മെൻറ്റർഷിപ്പിനുള്ള പങ്ക് വിശദീകരിക്കുന്ന ഒരു പ്രധാന വാക്യമാണ് ഈ വാക്യം. ഈ വാക്യം നമ്മുടെ മെൻറ്റർഷിപ്പിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കണമെങ്കിൽ ഈ വാക്യം നമുക്കറിയുവാൻ ഇടയാകണം. എന്താണ്? മഹാപുരോഹിതന്മാരായ ഹന്നാഫും കയ്യഫാവും യോഹന്നാനും അലക്സാണ്ടറും മഹാപുരോഹിത വംശത്തിലുള്ള എല്ലാവരും പത്രോസിൻ്റെ യോഹന്നാൻ്റെയും ധൈര്യവും അവരുടെ വചന ശുശ്രൂഷയുടെ അനുഗ്രഹവും കണ്ടപ്പോൾ അവർ ആശ്ചര്യപ്പെട്ടു. എന്താ ആശ്ചര്യപ്പെട്ടത്? ഈ പത്രോസ് യോഹന്നാനും ഈ ശിഷ്യന്മാരൊക്കെയും ഇവരൊക്കെയും അവർ മീൻ പിടിക്കുന്നവരും യാതൊരു വിദ്യാഭ്യാസമില്ലാത്തവരും സാമാന്യരായ മനുഷ്യരുമാണ്. അവർ ദൈവത്തിൻ്റെ വൻകാര്യങ്ങളെ അവർ പ്രസ്താവിക്കുകയാണ്. മഹാപുരോഹിതന്മാർക്ക് ആശ്ചര്യം വന്നതിൻ്റെ കാരണം, ഏത് സ്കൂളിലാണ് അവർ പഠിച്ചത്, എവിടെ നിന്നാണ് ഇവർക്ക് ഈ അറിവ് കിട്ടിയത് എന്നാണ് അവർക്കുണ്ടായ ആശ്ചര്യകരമായിരിക്കുന്ന വസ്തുത. എന്നാൽ അവർ മനസ്സിലാക്കി അവർ യേശുവിനോട് കൂടെ ആയിരുന്നവർ ആയിരുന്നു. അഥവാ യേശു ക്രിസ്തുവായിരുന്നു അവരുടെ മെൻറ്റർ. മനസ്സിലായല്ലേ? യേശു ക്രിസ്തുവായിരുന്നു അവരുടെ മെൻറ്റർ. അപ്പോസ്തലന്മാരായ ഈ ശിഷ്യന്മാരുടെ മെൻറ്റർ അഥവാ മാർഗദർശകനായ ഉപദേഷ്ടാവ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവായിരുന്നു. നമ്മുടെ വിഷയം ശിഷ്യത്വത്തിൽ മെൻറ്റർഷിപ്പിനുള്ള പങ്ക് എന്നുള്ളതാണ്. ഇവിടെ നിന്നാണ് നാം ആരംഭിക്കുന്നത്. ഈ കാര്യം നിങ്ങളുടെ മനസ്സിൽ വെക്കുക. നിങ്ങളുടെ കൈവശമുള്ള വർക്ക് ബുക്കിൽ 56-ാമത്തെ പേജ് മുതൽ 59-ാമത്തെ പേജ് വരെയുള്ള ഇടങ്ങളിൽ ഈ വിഷയങ്ങൾ അവിടെ നോട്ട് എഴുതാനായിട്ടുള്ള സാവകാശം നമുക്ക് നൽകിയിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചിടാം. എന്തെങ്കിലും സംശയം വന്നാൽ, എന്നോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ വന്നാൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. പിന്നീട് ചോദിക്കാനുള്ള അവസരങ്ങൾ നമുക്ക് ഉണ്ടാകുന്നതാണ്. പ്രാരംഭമായി നമുക്ക് മെൻറ്റർ അഥവാ മെന്റർഷിപ്പ് അഥവാ ഡിസൈപ്പിൾഷിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം. അതിന്റെ നിർവചനം നാം ഒന്ന് മനസ്സിലാക്കണം. അതിനുശേഷം പ്രധാന വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. മെന്റർ എന്ന വാക്കിന് ഈ മലയാളം ഡിക്ഷണറി എടുത്ത് നാം നോക്കിയാൽ ഗുരു, ഉപദേഷ്ടാവ് എന്നൊക്കെയുള്ള വാക്കുകളൊക്കെ നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെയുള്ള പല വാക്കുകൾ നമുക്കിവിടെ കാണുവാൻ കഴിയുന്ന ഇംഗ്ലീഷിലെ അഡ്വൈസർ അഥവാ ഉപദേഷ്ടാവ്, മോട്ടിവേറ്റർ അഥവാ പ്രചോദകൻ, പരിശീലകൻ, ഉപദേഷ്ടാവ്, പിന്തുണക്കാരൻ, പരിശീലകൻ, മാർഗദർശി അഥവാ വഴി കാട്ടി, അധ്യാപകൻ അഥവാ ഉപദേഷ്ടാവ്, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി അർത്ഥങ്ങളുണ്ട്. ഈ അർത്ഥങ്ങളെല്ലാം തന്നെ ഈ മെന്റർ എന്നുള്ള ഒരു വാക്കിലുണ്ട്. അപ്പോൾ ഇതിൽ ഒരു വാക്കെടുത്താൽ അത് മെന്ററിൻ്റെ പൂർണ്ണമായ അർത്ഥം നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയില്ല. അതുകൊണ്ട് മെന്റർ എന്ന ഒറ്റ വാക്കിൽ തന്നെ ഈ അർത്ഥങ്ങളെല്ലാം അടങ്ങിയിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. അപ്പം മെന്റർ എന്തുകൊണ്ടാണ് മലയാളത്തിലോ മറ്റു ഭാഷകളിലോ അതിനൊരു തക്കതായ ഒരു പദം ഇല്ലാതെ പോകുന്നത്? അറിയാമോ ആർക്കെങ്കിലും? വർഷോപ്പല്ലേ, ഞാനൊരു ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. എന്തുകൊണ്ടാണ് മെന്ററിന് മലയാളത്തിലോ മറ്റു ഭാഷകളിലോ അതിൻ്റെ ശരിയായ അർത്ഥം ഇല്ലാതെ പോയത്? ഞാൻ കേട്ടില്ല, ആരോ എന്തു പറഞ്ഞു. ആ ആ ആ ഒരു അത് ശരിയായ കാര്യമാ. എന്നാലും ഞാൻ പറയാം, മെന്റർ ഒരു നാമമാ. ഞാൻ അത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഇതിൻ്റെ എറ്റിമോളജി അഥവാ പദോൽപത്തി അത് നാം മനസ്സിലാക്കണം. അതായത് ഞാൻ മുമ്പേ പറഞ്ഞ ഞാൻ ചില വാക്കുകളൊക്കെ മലയാളത്തിൽ കൃത്യമായി പറഞ്ഞാൽ അത് പിന്നെ മലയാളത്തിൽ മനസ്സിലാക്കുവാൻ കഴിയാതെ പോകും. പദോൽപത്തി എന്ന് പറഞ്ഞാൽ ഈ മെന്റർ എന്നുള്ള വാക്ക് എങ്ങനെയാണ് ഉളവായതെന്ന് അറിയണം. അതറിയണമെങ്കിൽ നാം BC 8th century പോകണം. അന്ന് ഗ്രീക്ക് സാഹിത്യത്തിൽ ഇതിഹാസ കാവ്യങ്ങൾ, എപ്പിക് പോയം എന്ന് പറയും, ഇതിഹാസ കാവ്യങ്ങളായ ഒമറിൻ്റെ ദ ഇലിയാഡ് അതുപോലെ ദ ഒഡിസി എന്ന രണ്ട് കാവ്യങ്ങൾ എഴുതിയിരുന്നു. രാമായണത്തിനും മഹാഭാരതത്തിനും ഒക്കെ മുമ്പേ എഴുതിയിട്ടുള്ള 4-5 centuries രാമായണവും മഹാഭാരതവും ഒക്കെ എഴുതിയിട്ടുള്ളത്. അതിന് മുമ്പുള്ളതാണ് 8th century BC പുറമോട്ടല്ലേ പോകുന്നത്. അപ്പോൾ 8th century ഉള്ള ഒരു ഒരു പുസ്തകങ്ങളാണ് ഈ ഇതിഹാസ കാവ്യങ്ങളാണിത്. ഈ ഇതിഹാസ കാവ്യങ്ങളൊക്കെയും ട്രോജൻ യുദ്ധത്തെയാണ് വിവരിക്കുന്നത്. ഗ്രീക്ക് മിത്തോളജി ഒക്കെ അതിലുണ്ട്. ഈ ട്രോജൻ യുദ്ധത്തിൽ എന്താണ് പ്രത്യേകത? ട്രോജൻ യുദ്ധം നമുക്കറിയാം. ആ യുദ്ധത്തിൽ ഈ രാജാവിനെ, ഗ്രീക്ക് രാജാവിനെ സഹായിക്കുന്നതിന് വേണ്ടി ഇത്താക്കയിലെ രാജാവായിരുന്ന ഒഡിസ്സിസ് അവിടേക്ക് കടന്നു പോകുന്നു. ആ കടന്നു പോകുമ്പോൾ ഈ ഒഡിസ്സി എന്ന ഇതിഹാസ കാവ്യത്തിൻ്റെ കഥയാണ്. താൻ കടന്നു പോകുമ്പോൾ തനിക്കൊരു മകനുണ്ട്. ആ മകൻ്റെ പേരാണ് ടെലിമാക്കസ്. ടെലിമാക്കസ് എന്ന് പറയുന്ന മകനെ തൻ്റെ വിശ്വസ്തനായ ഉപദേഷ്ടാവായിരിക്കുന്ന മെന്റർ, അയാളുടെ പേരാണ് മെന്റർ, മെന്ററിനെ ഈ ടെലിമാക്കസിനെ ഏൽപ്പിച്ചു. ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, അവനെ ഉത്തരവാദിത്തത്തോടുകൂടി വിശ്വസ്തതയോടുകൂടി പ്രോത്സാഹനം നൽകി ഉപദേശിച്ച് പരിശീലിപ്പിച്ച് ഒരു തക്കതായ ഒരു പക്വതയുള്ള യുവാവാക്കി തീർക്കണം എന്ന് പറഞ്ഞു. ആ മെന്റർ തൻ്റെ ജോലി അത് താൻ വിശ്വസ്തതയോടെ നിർവഹിച്ചു. അങ്ങനെ ഈ ഇത്താക്കയിലെ രാജാവായിരുന്ന ഒഡിസ്സീസ് താൻ യുദ്ധത്തിന് പോയപ്പോൾ, പോയിട്ട് യുദ്ധം കഴിഞ്ഞു, ആ ട്രോജൻ യുദ്ധം കഴിഞ്ഞ് മടക്ക യാത്രയും തന്നെ 10 years തിരിച്ചു വരുന്ന കഥയാണ് ഈ ഒഡിസ്സീസിലുള്ളത്. 10 years കൊണ്ടാണ് തിരിച്ച് വീട്ടിലേക്ക് വരുന്നത്. ആ സമയത്ത് രാജ്യത്ത് വളരെ പ്രയാസങ്ങളുണ്ടായി. തൻ്റെ ഭാര്യയെ ഉപദ്രവിക്കുന്നുണ്ട്, രാജ്യം പിടിച്ചടക്കാൻ നോക്കുന്നുണ്ട്. ആ സമയത്ത് ഈ മകനെ ശരിയായ രീതിയിൽ ഉപദേശിച്ച് അവനെ വളർത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ വളർത്തിയ ആളിൻ്റെ പേരാണ് മെന്റർ. ആ അയാളുടെ പേരാണ് നമ്മൾ ഈ മെന്റർ 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 എന്നൊക്കെ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ മനസ്സിലായില്ലേ? ഈ കാര്യങ്ങളൊക്കെ അയാൾ ചെയ്തു. അതുകൊണ്ട് ഏത് ഭാഷയിലും, ആദ്യം ലാറ്റിൻ ഭാഷയിലേക്ക്, ഗ്രീക്കിൽ നിന്ന് ലാറ്റിൻ ഭാഷയിലേക്കും പിന്നീട് ഇംഗ്ലീഷിലേക്കും പിന്നീട് എല്ലാ ഭാഷയിലും ഈ മെന്റർ എന്നുള്ള വാക്ക് മെന്റർ എന്ന് തന്നെയാണ് ഉപയോഗിക്കുന്നത്. കാരണം അത് ഒരാളുടെ പേരാണ്, അതൊരു ഇതിഹാസ കാവ്യമാണ്, അതല്ല നമ്മുടെ വിശ്വാസ വിഷയം. പക്ഷെ അതിൻ്റെ പദം എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ മെന്ററിൻ്റെ ഉപദേശത്താലും പ്രോത്സാഹനത്താലും മാർഗനിർദ്ദേശത്താലും ടെലിമാക്കസിനെ ആത്മവിശ്വാസമുള്ള നേതൃത്വ പാഠവത്തോടുകൂടിയ ഒരു യുവാവായി തീർത്തു. മനസ്സിലായില്ലേ? പിന്നീട് വിശ്വസ്തനായ ഉപദേഷ്ടാവ് അഥവാ മാർഗദർശകൻ എന്നീ അർത്ഥത്തിൽ മിക്ക ഭാഷകളിലും ഉപയോഗിച്ചു വരുന്ന വാക്ക് ഇയാളുടെ പേരാണ് മെന്റർ. അത് മനസ്സിലായി കാണും എന്ന് വിചാരിച്ചു. ഞാനത് അവിടെ അവസാനിപ്പിക്കുകയാണ്. അവിടെ ഒരു പ്രധാന വിഷയം കൂടെ ഉണ്ട്, ആ പോയിന്റ് ഞാൻ പിന്നീട് കൊണ്ടുവരാം. അതെല്ലാം കാവ്യമാണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെയും പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം വേദപുസ്തകമാണ്. അതുകൊണ്ട് എല്ലാ പഠിത്തവും വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനമായിരിക്കും. എന്നാൽ ഈ വാക്ക് എവിടെ നിന്നാണ് ഉണ്ടായത് എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. മെന്റർ എന്ന വാക്കിന് ഗുരു അല്ലെങ്കിൽ വിശ്വസ്തനായ ഉപദേശിയും സഹായി എന്നൊക്കെ അർത്ഥം വേദപുസ്തകത്തിൽ ഉണ്ടെങ്കിലും, അല്ല വേദപുസ്തകത്തിലല്ല ഡിക്ഷണറിയിൽ ഉണ്ടെങ്കിലും അതിൻ്റെ അർത്ഥം സമ്പൂർണ്ണമാകുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നാം മനസ്സിലാക്കേണ്ട എന്താണ്? ഉപദേശിക്കാനും പഠിപ്പിക്കാനും പരിശീലിപ്പിക്കാനും വഴികാട്ടാനും പിന്തുണയ്ക്കാനും കഴിയുന്ന വ്യക്തിയാണ് മെന്റർ. മനസ്സിലായില്ലേ? അത് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കാണുവാൻ ഇംഗ്ലീഷിൽ മനസ്സിലാക്കുവാൻ കഴിയും. ഉപദേശിക്കുവാനും നമ്മളെ പരിശീലിപ്പിക്കുവാനും നമ്മളെ സഹായിക്കുവാനും കഴിയുന്ന എല്ലാ മേഖലകളിലും ഈ മെന്റർഷിപ്പിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ. പ്രൊഫഷണൽ ഏരിയയിൽ, പേഴ്സണൽ ഏരിയയിൽ, സ്പിരിച്വൽ ഏരിയയിൽ, സ്പോർട്സ് ആൻഡ് ആർട്സിൽ, എല്ലാ മേഖലകളിലും മെന്റേഴ്സ് ഉണ്ട്. നമ്മുടെ വിഷയം ഈ എല്ലാ മേഖലകളും അല്ല. നമ്മുടെ വിഷയം ശിഷ്യത്വത്തിൽ മെന്റർഷിപ്പിനുള്ള പങ്ക് എന്നാണ്. ആത്മീയ മേഖലയിലേക്ക് നാം ശ്രദ്ധിക്കുമ്പോൾ എന്താണ് മെന്റർ? പരിചയസമ്പന്നനായ വിശ്വസ്തനായ ഒരു ആത്മീയ ഉപദേഷ്ടാവ് അഥവാ മാർഗദർശകൻ, വഴികാട്ടി, ആൻ എക്സ്പീരിയൻസ്ഡ് ആൻഡ് ട്രസ്റ്റഡ് സ്പിരിച്വൽ അഡ്വൈസർ. അതാണ് നാം ആത്മീയ മേഖലയിലെ മെന്റർ എന്ന പദം കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. എന്താണ് ഈ മെന്റർഷിപ്പിന്റെ നിർവചനം? നമുക്ക് ആ വാക്കുകൊണ്ട് നാം അർത്ഥമാക്കുന്നത് എന്താ? കൂടുതൽ പരിചയസമ്പന്നനായ അഥവാ അറിവുള്ള വ്യക്തി, അതാണ് മെന്റർ. അറിവ് കുറഞ്ഞ, പരിചയം കുറഞ്ഞ വ്യക്തിയെ അവരുടെ വികസനത്തിലും ആത്മീയമായിരിക്കുന്ന ലക്ഷ്യത്തിലും അവരെ ഉപദേശിക്കുകയും അവരെ നയിക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവരെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ഒരു ബന്ധത്തെയാണ് മെന്റർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ മെന്റർ എന്ന് പറയുന്ന പലപ്പോഴും നാം തെറ്റിദ്ധരിക്കുക, ഇതൊരു പുരുഷലിംഗമാണല്ലോ, അതുകൊണ്ട് ഈ പുരുഷന്മാർക്ക് മാത്രമേ ഈ മെന്റർ ആകാൻ കഴിയുമോ പറ്റുമോ എന്ന് നോക്കൂ. എന്നാൽ തീത്തോസിന്റെ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് തീത്തോസിന് എഴുതുമ്പോൾ പറയുന്ന സ്ത്രീകൾ അവർക്കും ഈ റോളുണ്ട്. അവരെ വേണമെങ്കിൽ ഇങ്ങനെ മെന്ററായിരിക്കുന്ന സ്ത്രീകളെ സാധാരണ പറയുന്നത് ഫെംറ്റർ എന്നാണ്, ഫെംറ്റർ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. അവരെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് എന്താണോ, നന്മ ഉപദേശിക്കുന്നവരും പരിശീലിപ്പിക്കുന്നവരും ആയിരിക്കണം. ബി എ ട്രെയിനർ ആൻഡ് എ ടീച്ചർ ഓഫ് ഗുഡ്നെസ് എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അപ്പൊ സ്ത്രീകൾക്കും ഈ രംഗത്ത് നമുക്ക് അതിൻ്റെ അവർക്ക് അതിൻ്റെ റോൾ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഞാൻ പറഞ്ഞ കാര്യം ഇവിടെ എഴുതിയിട്ടുള്ളത് കൊണ്ട് ഞാൻ വീണ്ടും അത് ആവർത്തിക്കുന്നില്ല. മലയാളം മനസ്സിലാകാത്തവർക്ക് അതിൽ നോക്കി വായിക്കാവുന്നതാണ്. അപ്പൊ രണ്ട് കാര്യങ്ങളും അവിടെ എഴുതിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, എബ്രായ ലേഖനം നമുക്ക് അതിൻ്റെ 13 അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങളിൽ നമുക്കൊരു വാക്യം നമുക്ക് വായിക്കുവാൻ കഴിയും. എബ്രായ ലേഖനം അതിൻ്റെ 13 അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങൾ, നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവീൻ, അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പീൻ. എല്ലാവരെയും ഓർക്കുവാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. അവരുടെ ജീവാവസാനം കൂടെ ഓർത്തണം. സ്റ്റാർട്ടിങ് സ്ട്രോങ് വളരെ ഈസിയാണ്, ഫിനിഷിങ് സ്ട്രോങ് വളരെ ബുദ്ധിമുട്ടാണ്. പലരും വിശ്വാസ കപ്പൽ തകർന്നു പോകും. അങ്ങനെയുള്ളവരുടെ വിശ്വാസ ജീവിതത്തെ നമുക്ക് അനുകരിക്കുവാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് ഇവിടെ അപ്പോസ്തലൻ പൗലോസ് എബ്രായ ലേഖനത്തിൽ എഴുതുമ്പോൾ പറയുന്നത് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. ആരെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ മെന്ററായിട്ട്? ഒരുപക്ഷെ ശരിയായ ഒരു മെന്റർ നമുക്ക് കണ്ടു എന്നിരിക്കത്തില്ല. ചിലപ്പോൾ വിവിധ മേഖലകളിലാണ്. ആത്മീയ ജീവിതത്തിൽ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഒരു ക്രിസ്തുവിൻ്റെ ശരിയായ ഒരു ശിഷ്യനായിരിക്കാൻ തക്കോണം നമ്മെ ആരെങ്കിലും മെന്റർ ചെയ്ത ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? എൻ്റെ ജീവിതത്തിൽ നേരിട്ട് അങ്ങനെ ഒരു മെന്റർ ഉണ്ടായിട്ടില്ലെങ്കിലും എനിക്ക് കണ്ടുപഠിക്കുവാൻ പിതാക്കന്മാരുണ്ടായിരുന്നു. ഞാൻ എൻ്റെ സ്ഥലം കുണ്ട്രയാണ്. അവിടെ കൊട്ടാരക്കര അടുത്ത് അനേക പിതാക്കന്മാരുണ്ടായിരുന്നു. അവരെല്ലാം ഉന്നത ജോലികൾ ചെയ്യുന്നവരായിരുന്നു. അവർ ജോലിയോട് അനുബന്ധിച്ച് കർത്താവിൻ്റെ വേല ചെയ്യുന്നവരായിരുന്നു. അവരുടെ വിശ്വസ്തതയുള്ള ശുശ്രൂഷകൾ വിശദീകരിക്കണമെങ്കിൽ ഇവിടെ പറ്റിയല്ല, പേഴ്സണലായിട്ട് ചോദിച്ചാൽ ഞാൻ പറയാം. അവരുടെ ശുശ്രൂഷ ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് നേഴ്സറി സ്കൂൾ മുതൽ കണ്ടുപഠിച്ചിട്ടുണ്ട്. ആ കണ്ടുപഠിച്ച് അവർ ചെയ്ത ശുശ്രൂഷകൾ അവരെ ചിലരൊക്കെ എൻ്റെ റോൾ മോഡലാക്കി ഞാൻ എൻ്റെ ജീവിതത്തിൽ എടുത്തിട്ടുണ്ട്. അവരൊക്കെ മെന്റേഴ്സായിട്ട് ഞാൻ കാണുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ. ഇനിയും 2-3 ശിഷ്യത്വത്തിന് വേണ്ടിയുള്ള മെന്റർഷിപ്പ്, അതാണ് നമ്മുടെ വിഷയം കേട്ടോ. ശിഷ്യത്വത്തിന് ഇതുവരെയും നമ്മൾ കോർ സബ്ജക്റ്റിലേക്ക് വന്നില്ല. അത് ഒരു 5 കാര്യങ്ങൾ കഴിഞ്ഞിട്ടേ അവിടേക്ക് വരൂ. അപ്പോൾ ആ 3 കാര്യം, ശിഷ്യത്വത്തിന് വേണ്ടിയുള്ള മെന്റർഷിപ്പ്, ഇതാണല്ലോ നമ്മുടെ പ്രധാന വിഷയം. അതിനുവേണ്ടി നമുക്ക് മത്തായി എഴുതിയ സുവിശേഷം 28 അധ്യായത്തിന്റെ 19-20 വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ശിഷ്യത്വത്തിന് വേണ്ടിയുള്ള മെന്റർഷിപ്പ്, മത്തായി എഴുതിയ സുവിശേഷം 28 19-20 വാക്യം. അവിടെ കർത്താവിൻ്റെ കൽപ്പനയാണ് ഗ്രേറ്റ് കമ്മീഷൻ എന്നും മിഷൻ എന്നും ഒക്കെ പറയുന്ന ഒരു വാക്യമാണ്. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുകയും ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അരുളി ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഈ വാക്യത്തിൻ്റെ സംക്ഷിപ്ത രൂപം എന്താ? മേക്ക് ഡിസൈപ്പിൾ ബൈ ടീച്ചിങ് ദം. മനസ്സിലായില്ലേ? അവരെ ഉപദേശിച്ച് ശിഷ്യന്മാരാക്കുക, ഉപദേശിച്ച് ശിഷ്യന്മാരാക്കുന്നതിനാണ് മെൻറിങ് ഫോർ ഡിസൈപ്പിൾഷിപ്പ്. മനസ്സിലായില്ലേ? ഉപദേശിച്ച് ശിഷ്യന്മാരാക്കുക. ആ വിഷയം മനസ്സിലായില്ലേ? അത് മനസ്സിലാകണം. അത് മനസ്സിലായെങ്കിലേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റൂ. അപ്പം ഉപദേശിച്ച് ശിഷ്യന്മാരാക്കുക, എല്ലാവർക്കും വേണ്ടുന്ന മാർഗദർശനം നൽകുക, വഴികാട്ടുക, അവരെ പരിശീലിപ്പിക്കുക, ഗുണപോഷിക്കുക, തിരുത്തൽ വേണ്ടത് കൊടുക്കുക, അവരെ നല്ല വഴിയിലൂടെ നടക്കുക. അങ്ങനെ ഉപദേശിക്കുമ്പോൾ ഒക്കെ നമ്മുടെ ഉപദേശം അല്ല അവരെ ഉപദേശിക്കണ്ടേ? ആരുടെ ഉപദേശം ഉപദേശിക്കണം? കർത്താവ് ഉപദേശിച്ചത്. മനസ്സിലായല്ലേ? കർത്താവ് ഉപദേശിച്ചത്. ഞാൻ ആ രംഗത്തേക്കൊക്കെ പിന്നീട് വരാം. ഉപദേശിച്ച് ശിഷ്യരാക്കുക. പ്രിയപ്പെട്ടവരെ, പ്രാപ്തന്മാരായ യോഗ്യന്മാരായ പ്രസംഗന്മാരും ടീച്ചേഴ്സും നമ്മുടെ സഭകളിൽ ഇഷ്ടം പോലെയുണ്ട്. പക്ഷേ മെൻറ്റേഴ്സ് വളരെ ചുരുക്കമാണ്. ഞാനൊരു വചന ശുശ്രൂഷയ്ക്ക് 120 വർഷം പഴക്കമുള്ള ഒരു സഭയിലേക്ക് പോയി. പേരൊന്നും പറയില്ല, ഇതെല്ലാം റെക്കോർഡ് ചെയ്യുന്നതാണ്. അപ്പം ആ സഭയിലേക്ക് പോയി ഞാൻ അവിടുത്തെ എൽഡേഴ്സിനോട് പറഞ്ഞു, 120 വർഷമായി പക്ഷേ നിങ്ങളുടെ സഭയിൽ ഒരു ഉപദേഷ്ടാവ് എഴുന്നേറ്റിട്ടില്ല. മനസ്സിലായില്ലേ? ഒരു ഉപദേഷ്ടാവ് എഴുന്നേറ്റിട്ടില്ല. അവിടെ എല്ലാ മറ്റുള്ള ഉപദേഷ്ടാക്കന്മാർ വന്ന് ഉപദേശിക്കുകയാണ്. സ്ഥലസഭയിൽ 120 വർഷമായിട്ടും ഉണ്ടായില്ല. കാരണം എന്താ? ദർ ഇസ് നോ മെൻറ്ററിങ്. മെൻറ്റർഷിപ്പ് ഇല്ല അവിടെ. മെൻറ്ററിങ് നടന്നിട്ടില്ല. സൺഡേ സ്കൂൾ മുതലേ തുടങ്ങണം ഇത് മെൻറ്ററിങ്. അതാണ് അതിപ്രധാനമായിട്ടുള്ള കാര്യം. ആ വിഷയം ഞാൻ വീണ്ടും നിങ്ങളോട് പറയാം. ഇവിടെ നാം കർത്താവ് ഉപദേശിച്ചത് ഉപദേശിച്ച് ശിഷ്യന്മാരാക്കണമെങ്കിൽ നമുക്ക് എന്തറിയണം? കർത്താവ് ഉപദേശിച്ചതൊക്കെ എന്തൊക്കെയാണ് നാം അറിയണം. ഡോക്ട്രിൻ ഓഫ് ഡിസൈപ്പിൾഷിപ്പ്, കർത്താവിൻ്റെ ഉപദേശങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണം. കർത്താവിൻ്റെ ഉപദേശങ്ങൾ സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അറിയാമല്ലോ. ഞാനൊരു പ്രധാന ഒരു ഭാഗത്തു നിന്നുള്ള കാര്യം മാത്രമാണ് ഇവിടെ പറയുന്നത്. കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ 3.5 വർഷ ശുശ്രൂഷക്കാലത്ത് താൻ ശിഷ്യന്മാരെ ഉപദേശിച്ച ഉപദേശങ്ങളെല്ലാം സുവിശേഷങ്ങളിലും അപ്പോസ്തല പ്രവൃത്തികളുടെ ആദ്യ അധ്യായത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെയും നാം മനസ്സിലാക്കണം. അത് പ്രധാനമായിട്ടും കർത്താവ് എവിടെയാണ് ആ ഉപദേശിച്ചതെന്ന് അറിയാമോ? ഒന്നാമത് മത്തായി സുവിശേഷം 5 ഗിരിപ്രഭാഷണത്തിൽ, 5 അതിൻ്റെ 5, 6, 7 മൂന്ന് അധ്യായങ്ങളിൽ കർത്താവ് ശിഷ്യത്വത്തിൻ്റെ ഉപദേശം കൊടുത്തിട്ടുണ്ട്. 10 ഉപദേശം കൊടുത്തിട്ടുണ്ട്. അത് 10 വായിക്കുമ്പോൾ നാം തെറ്റിപ്പോകരുത്. അവിടെ അന്നത്തെ അപ്പോസ്തലന്മാർക്ക് ആവശ്യമായിട്ടുള്ള ഉപദേശമുണ്ട്, മഹാവീരണകാലത്ത് വരുന്ന ശിഷ്യന്മാർക്കുള്ള ഉപദേശമുണ്ട്, ഇപ്പോഴത്തെ ശിഷ്യന്മാർക്കുള്ള ഉപദേശമുണ്ട്. ആ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് വേണം നാം പഠിക്കേണ്ടത്. എന്നാൽ ഇവിടെ ഞാൻ രണ്ട് കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ശിഷ്യത്വത്തിൻ്റെ ഉപദേശം, ഒന്നാമത് നമുക്ക് മത്തായി എഴുതിയ സുവിശേഷം 5:1-2 വാക്യം ശ്രദ്ധിച്ചോ. മത്തായി എഴുതിയ സുവിശേഷം 5 ആരംഭമാണ്. അവൻ പുരുഷാരത്തെ കണ്ടപ്പോൾ മലമേൽ കയറി. അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ വന്നു. ആരെ വന്നേ? ശിഷ്യന്മാർ. പുരുഷാരും പിന്നെ കൂടെ വന്നു. അവർ മലയുടെ അവിടെ ഇവിടെ ആയിട്ടിരുന്നു, ശിഷ്യന്മാർ അടുത്തിരുന്നു. പിന്നെ അവൻ തിരുവായി മൊഴിഞ്ഞ് അവരോട് ഉപദേശിച്ചതെന്തെന്നാൽ, അവിടുന്നാണ് തുടങ്ങുന്നത്. അപ്പം കർത്താവ് അവരെ ഉപദേശിക്കാൻ തുടങ്ങി. ടീച്ച് അവിടെ എഴുതിയിരിക്കുന്നത് ഈ ഓപ്പൺ ഡേസ് മൗത്ത് ആൻഡ് ബിഗാൻ ടു ടീച്ച് ദം. അവൻ തിരുവായി മൊഴിഞ്ഞ് അവരെ ഉപദേശിക്കാൻ തുടങ്ങി. ഈ ഉപദേശം എപ്പോഴാണ് അവസാനിച്ച്? 7 വരാം. 7 28-29 വാക്യം. 7:28-29 ഈ വചനങ്ങളെ യേശു പറഞ്ഞ തീർന്നപ്പോൾ പുരുഷാരം അവൻ്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. പ്രിയപ്പെട്ടവരെ, അവിടെ ഇംഗ്ലീഷിൽ കിങ് ജെയിംസ് വേർഷനിൽ എഴുതിയിരിക്കുന്നത് ദ പീപ്പിൾ വെയർ അസ്റ്റോണിഷ്ഡ് അറ്റ് ഹിസ് ഡോക്ട്രിൻ. അവൻ്റെ ഉപദേശത്തിൽ ചിലർക്ക് ഡോക്ട്രിൻ എന്നുള്ളതിന് ടീച്ചിങ് എന്നും എഴുതിയിട്ടുണ്ട്. ഇപ്പം മനസ്സിലായില്ലയോ? 5 ഉപദേശിക്കാൻ തുടങ്ങി, 7 അവസാനം വന്ന് ഉപദേശിച്ച് തീർന്നു. പുരുഷാരം അവൻ്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. ആർക്കായി ഈ ഉപദേശം കൊടുത്തേ? ശിഷ്യന്മാർക്ക്. ശിഷ്യന്മാർക്കാണ്. അവിടെ നമുക്ക് യേശുക്രിസ്തുവിൻ്റെ അവിടെ നിങ്ങൾ 5, 6, 7 അധ്യായങ്ങൾ വീട്ടിൽ പോയിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാം. കഴിഞ്ഞ വർഷത്തെ ഈ IBF പ്രധാന വിഷയം ഡിസൈപ്പിൾഷിപ്പ് ആയിരുന്നു. അത് പഠിച്ചിട്ടുള്ളവർക്കും അറ്റൻഡ് ചെയ്തിട്ടുള്ളവർക്കും അറിയാൻ കഴിയും. അവിടെ ഒന്നാമത് ഒരു ശിഷ്യൻ്റെ വ്യക്തിത്വം, പേഴ്സണാലിറ്റി ഓഫ് എ ഡിസൈപ്പിൾ, അതാണ് അവിടെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. ശരിയായ നീതി എന്നാണ് അവിടെ പറയുന്നത്. പരീശൻ്റെ നീതിയെ കവിയണം, അതാണ് ശരിയായ നീതി. ശരിയായ നീതി. പിന്നീട് രണ്ടാമത് ശിഷ്യൻ്റെ പ്രമാണം, ശിഷ്യൻ്റെ പ്രമാണം അവിടെ എന്താ അത്. മൂന്നാമത് സമ്പൂർണമായിരിക്കുന്ന ഒരു നീതിയുണ്ട്, ശിഷ്യൻ്റെ പ്രായോഗിക ജീവിതം. നാലാമത് ശിഷ്യത്വത്തിന് കൊടുക്കേണ്ടി വരുന്ന വില. ഈ 4 കാര്യങ്ങളും ഈ ഭാഗത്തും 10-ാം അധ്യായത്തിലുമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്, ശിഷ്യന്മാർക്കുള്ള ഉപദേശം. നാം അത് മനസ്സിലാക്കിയിരിക്കണം. അത് പഠിച്ചാൽ മാത്രമേ മറ്റുള്ളവരെ ശിഷ്യത്വത്തിൻ്റെ ഉപദേശം ഉപദേശിച്ച് മെൻറർ ചെയ്യാൻ പറ്റുകയുള്ളൂ. ശിഷ്യത്വത്തിൻ്റെ ഉപദേശം അറിയാത്തവർ എങ്ങനെയാ ശിഷ്യത്വത്തിന് വേണ്ടി മെൻറർ ചെയ്യാൻ കഴിയുക? അപ്പോൾ അത് നാം ആദ്യം പഠിക്കണം, അത് മനസ്സിലാക്കാം. അതിൽ കൂടെ അപ്പോസ്തലനായ പൗലോസിൻ്റെ ഒരു പ്രബോധനം നാം ശ്രദ്ധിക്കേണ്ടതാണ്. എന്താണ് പറഞ്ഞത്? ഞാൻ ക്രിസ്തുവിൻ്റെ അനുയായിയായിരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുകാരിയായിരിക്കുന്നു. വെച്ചാൽ അപ്പോസ്തലനായ പൗലോസിൻ്റെ അനുകാരിയായിരിക്കണം എന്നല്ല, പൗലോസ് ക്രിസ്തുവിൻ്റെ അനുകാരിയായിരിക്കുന്ന പോലെ നാം അദ്ദേഹത്തെ ഫോളോ ചെയ്ത് നാമും ക്രിസ്തുവിൻ്റെ അനുകാരികളായിരിക്കണം എന്നുള്ളതാണ് താൻ പറയുന്നത്. ഫലപ്രദമായ ഒരു തെളിയിക്കപ്പെട്ട സത്യം ഇവിടെ എന്താണെന്നറിയാമോ? തെളിയിക്കപ്പെട്ട സത്യം, നാം ശരിയായ മെന്റേഴ്സ്, അവർ ശിഷ്യത്വത്തിൻ്റെ ഉപദേശം അഥവാ കർത്താവിൻ്റെ ഉപദേശം പഠിക്കുന്നു. നാം അത് പഠിക്കണം. കർത്താവിൻ്റെ ഉപദേശം അറിഞ്ഞാലേ നമുക്ക് മറ്റുള്ളവരെ ഉപദേശിക്കുവാൻ കഴിയുകയുള്ളൂ. ഇനി മൂന്നാമത്തെ ഒരു കാര്യം, 4-ാമത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ പ്രധാന വിഷയത്തിലേക്ക് കടന്നു പോകും. നമ്മുടെ സമയത്ത് നമുക്ക് നൽകിയിട്ടിരിക്കുന്ന സമയങ്ങൾ തന്നെ ഈ വർക്ക്ഷോപ്പ് അവസാനിപ്പിക്കും. മെൻറർഷിപ്പിലെ ദൈവിക പങ്ക്, ഡിവിനിറ്റി ഓഫ് മെൻറർഷിപ്പ്, എന്താണ് ഡിവൈൻ റോള്? ദൈവത്തിന് എന്തെങ്കിലും ഒരു പങ്കുണ്ടോ? നമ്മൾക്ക് ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നമുക്ക് മെൻറർ ചെയ്ത് അങ്ങ് ശരിയായ ശിഷ്യനാക്കാൻ പറ്റുമോ? അവിടെ ദൈവത്തിന് എന്തെങ്കിലും ഒരു പങ്കുണ്ടോ? അതാണ് ചോദ്യം. ഞാൻ മുമ്പേ ഒരു കഥ പറഞ്ഞില്ലേ, ഇതിഹാസ കാവ്യം പറഞ്ഞു. ഒറിജിനൽ മെൻറർ എന്നുള്ള പേര് വന്നത് എവിടുന്ന? പദോൽപത്തി. അവിടെ ടെലിമാക്കസിനെ മെൻറർ ചെയ്യുമ്പോൾ, അവരുടെ ഗ്രീക്ക് മിഥോളജിയാണ്, നമ്മുടെ വിശ്വാസമല്ല കേട്ടോ, ഞാൻ അങ്ങനെ പഠിപ്പിച്ചു എന്ന് നിങ്ങൾ പറയരുത്. ഗ്രീക്ക് മിഥോളജിയിലെ ഇഥാക്കയിലെ രാജാവ്, അദ്ദേഹം വർഷിപ്പ് ചെയ്തിരുന്ന ദൈവം അഥേനയാണ്. അഥേന പലപ്പോഴും ഈ മെൻറ്ററിൻ്റെ ഭാഗത്തിൽ ഡിസ്കസ് ചെയ്തു. മെൻറർ എന്നുള്ള ഭാവേനെ വന്ന് ഈ ടെലിമാക്കസിനെ മെൻറർ ചെയ്യുന്നതായിട്ട് അതിൽ കാവ്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ തന്നെ ആ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഇവിടെ നമ്മുടെ വിശ്വാസത്തിൻ്റെയും പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം വേദപുസ്തകമായിരിക്കുന്നത് കൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്, നാം ഒരാളെ മെൻറർ ചെയ്യുമ്പോൾ, ആ മെൻറർഷിപ്പിൽ ശിഷ്യത്വത്തിന് വേണ്ടി മെൻറർ ചെയ്യുമ്പോൾ, അതിൽ ദൈവികമായിരിക്കുന്ന എന്തെങ്കിലും ഇടപെടൽ ഉണ്ടോ? അത് നാം മനസ്സിലാക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് 3 പേരും ഈ കാര്യത്തിൽ ഇടപെടും. വളരെ ഗൗരവമായ സംഗതിയാണ്. നമ്മൾ വിചാരിക്കരുത് നമുക്കൊരാളെ അങ്ങ് മെൻറർ ചെയ്ത് ശരിയാക്കി എടുക്കാമെന്ന്. ശരിയാക്കണമെങ്കിൽ ദൈവം വിചാരിക്കണം. നമ്മുടെ പിതാക്കന്മാർ മാതാവൊക്കെ പറയും, ഇനി ദൈവം വിചാരിച്ചാലേ ശരിയാവും എന്ന് പറയത്തില്ലേ പലപ്പോഴും. അതൊരു വചനപ്രകാരമുള്ള വർത്തമാനം അല്ലെങ്കിലും ഞാൻ പറയുന്നത്, ഒരാളെ ശരിയാക്കണമെങ്കിൽ ദൈവം വിചാരിക്കണം. എങ്ങനെയാ? കർത്താവ് തന്നെ പറഞ്ഞു, എൻ്റെ പിതാവ് തരുന്നവർ മാത്രമേ എൻ്റെ അടുക്കിലേക്ക് വരൂ, അല്ലാത്തവർക്കൊന്നും വരാൻ കഴിയില്ല. വരുന്നവരെ കർത്താവ് മെൻറർഷിപ്പ് ചെയ്യുന്നതിന് മത്തായി സുവിശേഷം 28:19-20 അവസാനം പറഞ്ഞ വാക്യം എന്താ? ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത് വളരെ പ്രധാനം. മാത്രമല്ല, കർത്താവ് പിന്നെയും സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പേ പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 14:16 രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഞാൻ പോകുമ്പോൾ പിതാവിൻ്റെ അടുക്കിൽ നിന്ന് കാര്യസ്ഥൻ വരും. കാര്യസ്ഥൻ എന്ത് ചെയ്യും? സത്യത്തിൻ്റെ ആത്മാവ് എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കും, യോഹന്നാൻ 14:6. പിന്നെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരും. ആര് ഉപദേശിച്ചു തരും? പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരും. മെൻറ്ററിനേക്കാളും കൂടുതൽ ഉപദേശിക്കുന്ന ആളാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തും. ഞാൻ ആ ഓർമ്മപ്പെടുത്തുന്നതിൻ്റെ കാര്യത്തിൽ അടുത്ത ശനിയാഴ്ചത്തെ വർക്ക്ഷോപ്പിൽ കൃത്യമായിട്ട് പറയാം. പരിശുദ്ധാത്മാവ് ചിലത് ഓർമ്മപ്പെടുത്തും. പിന്നെ പരിശുദ്ധാത്മാവ് വരുമ്പോഴോ ഭാവിയിലെ കാര്യങ്ങൾ വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരും, യോഹന്നാൻ 16:13. പിന്നെ 16:13 വീണ്ടും പറയുന്നത്, സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അപ്പം ഞാൻ മുമ്പേ മെൻറർ എന്ന വാക്കിൻ്റെ അർത്ഥം പറഞ്ഞ കാര്യങ്ങളെല്ലാം ആരെ ഇവിടെ ചെയ്യും? നമ്മളെ കൂടെയിരിക്കും, ഉപദേശിക്കും, ഓർമ്മപ്പെടുത്തും, വരുവാനുള്ളത് അറിയിച്ചേരും, സത്യത്തിൽ വഴി നടത്തും. ശരിക്കുള്ള രണ്ടരാരെ അപ്പം നമുക്ക് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഈ ശുശ്രൂഷയിൽ പങ്കാളികളാണ്. മറക്കരുത്, നമുക്കൊരാളെ അങ്ങ് ശരിയാക്കാമെന്ന് വിചാരിക്കരുത് കേട്ടോ. ദൈവം കൂടെ വിചാരിക്കണം. ദൈവം കൂടെ വിചാരിച്ചാലേ ആളുകൾ ശരിയാവും. ശരിയാണെങ്കിൽ അതിന് ദൈവത്തിൻ്റെ പ്രവൃത്തിയുണ്ട്. അപ്പോൾ ശരിയായ മെൻഡർ, ദൈവകൃപ, പിതാവിൻ്റെ കൃപയാണ് നമുക്ക് കിട്ടുന്നത്. ദൈവത്തിൻ്റെ വചനം, പരിശുദ്ധാത്മാവ്, ഈ ദൈവീയ ഇടപെടലാണ് മെൻഡറിംഗിലെ ദൈവീയ പങ്ക്. മനസ്സിലായല്ലോ. ഇനി നമുക്ക് പ്രധാന വിഷയത്തിലേക്ക് കടക്കാം. നമുക്ക് ഇനിയുള്ള സമയത്തിൽ നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്, ശിഷ്യത്വത്തിൽ മെൻഡർഷിപ്പിനുള്ള പങ്ക്. അഞ്ച് കാര്യങ്ങൾ നാം വളരെ ചുരുക്കം സമയം കൊണ്ട് മനസ്സിലാക്കണം. എന്താണ് ശിഷ്യത്വത്തിൽ മെൻഡർഷിപ്പിനുള്ള പങ്ക്? ഒന്ന്, ആത്മീയ മാർഗനിർദ്ദേശവും ഉപദേശവും നൽകുക. ആത്മീയ മാർഗനിർദ്ദേശവും ഉപദേശവും നൽകുക ശിഷ്യത്വത്തിലുള്ള മെൻഡർഷിപ്പാണ് കേട്ടോ. മെൻഡർഷിപ്പ് ഒത്തിരി മേഖലകളിലുണ്ട്, അതിനൊക്കെ എല്ലാം വ്യത്യസ്തമായ രീതിയിലുള്ള പങ്കുകളാണ്. ഇവിടെ ശിഷ്യത്വത്തിലുള്ള പങ്ക്, ഒന്ന്, ആത്മീയ മാർഗദർശവും പിന്നെ ആത്മീയ മാർഗനിർദ്ദേശവും ഉപദേശവും നൽകുക. രണ്ട്, ദൈവത്തോടും മറ്റുള്ളവരോടും കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാണെന്ന് ഓർത്തുകൊണ്ട് വ്യക്തിപരമായ ഉത്തരവാദിത്വങ്ങൾ കൃത്യമായി പാലിക്കുവാൻ ഓർമ്മിപ്പിക്കുക. മൂന്ന്, നിസ്വാർത്ഥ സ്നേഹത്തിലും വിശ്വസ്തതയിലും അടിസ്ഥാനപ്പെട്ട ആത്മീയ ബന്ധം പരസ്പരം കെട്ടിപ്പിടിക്കുക, അത് നിലനിർത്തുക. മനസ്സിലായി. മൂന്ന്, നാല്, പെരുമാറ്റത്തിലും സ്വഭാവത്തിലും ക്രിസ്തു സമാനമായ ഒരു മാതൃക ജീവിതത്തിൽ രൂപപ്പെടുത്തുക അല്ലെങ്കിൽ പ്രായോഗികമാക്കുക. അഞ്ചാമത്തെ കാര്യം, പ്രോത്സാഹനവും പിന്തുണയും നൽകുക. അപ്പോൾ മെൻഡർഷിപ്പിന് ഡിസൈപ്പിൾഷിപ്പിലുള്ള റോള്, പങ്കാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഒരാളെ ശിഷ്യത്വത്തിന് വേണ്ടി മെൻഡർ ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? മനസ്സിലായില്ലേ? ഞാൻ ആവർത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. മലയാളത്തിൽ ഞാൻ പറഞ്ഞു, ഇംഗ്ലീഷിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഈ അഞ്ച് കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ടൊന്ന് പോകും. ഡീറ്റെയിൽ ആയിട്ട് പോകുമ്പോൾ നമുക്ക് മെൻഡർഷിപ്പിൽ ഏറ്റവും നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കുവാൻ കഴിയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവും പിന്നെ അപ്പോസ്തലനായ പൗലോസ് തീമത്യോസിനെ മെൻഡർ ചെയ്ത കാര്യങ്ങൾ. കുരിന്ത്യ ലേഖനത്തിലും അപ്പോസ്തല പ്രവൃത്തികളിലും തീമത്യോസിൻ്റെ ഒന്നും രണ്ടും ലേഖനങ്ങളിലും ഒക്കെ വിശദമായി ഈ കാര്യങ്ങളെല്ലാം ടച്ച് ചെയ്തിട്ടുണ്ട്. ഈ അഞ്ച് പോയിന്റ് ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് കൊണ്ടുവന്നതല്ല. ഈ വേദപുസ്തകത്തിലെ അപ്പോസ്തലനായ പൗലോസിൻ്റെയും തീമത്യോസിൻ്റെയും കേസ് സ്റ്റഡിയിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുത്തിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്കിത് അല്പമായി നമുക്ക് ശ്രദ്ധിക്കാം. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതുമ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു. കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യർ 4 അധ്യായത്തിലാണ് പറഞ്ഞത്, നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഗുരുക്കന്മാരുണ്ടെങ്കിലും പിതാക്കന്മാർ ഏറെയില്ല കേട്ടോ. നിങ്ങൾക്ക് അവിടെ പറയുന്നേ ഈ ഗുരു എന്നുള്ളതിന് പറയുന്നത് പൈഡഗാഗോസ് എന്നുള്ള ഗ്രീക്ക് വാക്ക് ഉപയോഗിക്കുന്നത് കേട്ടോ. പൈഡഗാഗോസ് എന്ന് പറയുന്നത് ഗുരുക്കന്മാർ ഒത്തിരി പേരുണ്ട്, ടീച്ചേഴ്സ് ഒത്തിരി പേരുണ്ട് കേട്ടോ. അത് ശരിക്കും ടീച്ചേഴ്സ് ആണെന്നുള്ളത് ശനിയാഴ്ചത്തെ ക്ലാസ് വരുമ്പോൾ നമുക്കൊന്ന് പരിശോധിക്കാം. ടീച്ചേഴ്സ് ഒരുപാടുണ്ട്, ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്, പിതാക്കന്മാർ ഏറെയില്ല. പിതാക്കന്മാർ എന്നുള്ള വാക്കിന് എന്തോ ഉപയോഗിച്ചിരിക്കുന്നത് അറിയാമോ? പാറ്റർ എന്നുള്ള ഗ്രീക്ക് വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഒറിജിനൽ പിതാവിനും ദൈവത്തിനും പിന്നെ മൂന്നാമതൊരർത്ഥം കൂടെ ഉണ്ട്. എന്താണെന്ന് അറിയാം? പിതാവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് മക്കളെ പോലെ കരുതുന്ന, വ്യക്തിപരമായിട്ട് നമ്മളെ കരുതുന്ന ഒരു വ്യക്തി എന്നുള്ള അർത്ഥവും അതിനുണ്ട്. മനസ്സിലായില്ലേ? അതാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്. അങ്ങനെ പിതാക്കന്മാരെ പോലെ കരുതുന്നവർ നമ്മുടെ സഭയിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ പുറമോട്ടൊന്ന് ചിന്തിക്കണം. നമ്മളെ പിതാക്കന്മാരെ പോലെ കരുതുന്നവരുണ്ടോ? പിതാക്കന്മാരുടെ പ്രത്യേകത അറിയാവോ? അവർ പ്രബോധനം തരും, കറക്ഷൻസ് തരും, പല കാര്യങ്ങളിലും അവർ നമ്മളെ തള്ളിക്കളയുകയില്ല, മക്കളെ തള്ളിക്കളയുകയില്ല. അവർ ആ രീതിയിൽ കൊണ്ടുപോകും. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒന്നാമത്തെ രംഗത്തിലേക്ക് വരാം. ഒന്നാമത്തെ രംഗം എന്ന് പറഞ്ഞാൽ ആത്മീയ മാർഗനിർദ്ദേശവും ഉപദേശവും നൽകുക. ആത്മീയ, ഇതൊരു മെൻറ്ററിംഗ് എന്ന് പറയുന്ന ഒരു ദിവസം കൊണ്ട് തീരുന്ന പരിപാടിയല്ല കേട്ടോ. അതൊരു ഡൈനാമിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞാൽ ചലനാത്മകമാണ്. അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തുടർന്നുകൊണ്ടേയിരിക്കും, സ്റ്റാറ്റിക് അല്ല. അതെങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും, അതിൽ പ്രവൃത്തികളുണ്ടാവും, അത് നാം മനസ്സിലാക്കണം. അതിൽ ഒന്നാമത് നാം വ്യക്തിപരമായ സ്ഥിരീകരണം നൽകുക. എന്താണ് വ്യക്തിപരമായ സ്ഥിരീകരണം നൽകുക? ഒന്നാമത് അപ്പോസ്തലനായ പൗലോസ് തീമത്യോസിനോട് പറയുന്നത്, തീമത്യോസിന് എഴുതിയ വാക്യങ്ങളെല്ലാം എടുത്ത് വായിക്കുവാനായിട്ടുള്ള സമയമില്ല. പൗലോസ് പറയാണ്, തീമത്യോസെ നീ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കുകയും, കേട്ടോ, തീമത്യോസ് 2 തീമത്യോസ് 3:3 നീ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കുകയും ക്രിസ്തുയേശുവിൽ നിനക്കുള്ള വിശ്വാസത്തിൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ നീ അറിയുകയും ചെയ്യുന്നു. നമ്മളെ ഭാഷയെ പറഞ്ഞാൽ, മോനെ നീ സൺഡേ സ്കൂൾ പഠിച്ചല്ലയോ, മനസ്സിലായോ, പറയാണ് നീ ബാല്യം മുതൽ വചനം പഠിച്ചല്ലോ, നിനക്ക് ഇങ്ങനെ ചെയ്യാൻ പാടില്ല, മനസ്സിലായോ, നീ ആരാണെന്ന് ഓർക്കണം, ഓർമ്മിപ്പിക്കുകയാണ്. അതാണ് പേഴ്സണൽ അഫർമേഷൻ എന്ന് പറയുന്നത്. നീ ആരാണ്? ഒരു ദൈവമാനാണ്. പലരും ചോദിക്കും നമ്മളൊരു കാര്യം, എന്നോട് ചിലരൊക്കെ വന്ന് ചോദിക്കും, സിനിമാ തിയേറ്ററിൽ പോയി സിനിമ കാണുന്നത് ശരിയാണോ, വചനത്തിൽ അതിന് വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കും. വചനം എടുത്ത് പറയാൻ പറ്റുമോ? ഞാൻ പറയും, നീ ആരാ? ദൈവമാൻ. നിന്നിൽ ആരുണ്ട്? യേശു ക്രിസ്തു. യേശു ക്രിസ്തുവിനെ നിനക്ക് എവിടെ കൊണ്ടുപോകാൻ പറ്റുമോ, നീ അവിടെ പൊക്കോ. മനസ്സിലായില്ലേ? നീ ആരാ? നീ ആ സിനിമക്കോട്ടെ പോയിരിക്കുമ്പോൾ, അല്ലെങ്കിൽ പോകാൻ പാടില്ലാത്ത സ്ഥലത്ത് പോയിരിക്കുമ്പോൾ നിന്റെ ഉള്ളിൽ കർത്താവുണ്ട്. ഇങ്ങനെ ഉദ്ദേശിക്കണം. അല്ല, അവർ ചോദിക്കും, വേദോസത്തിൽ എവിടെയാ പറയുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ എവിടെയെങ്കിലും പറയുന്നുണ്ടോ? അന്ന് സിനിമ കോട്ട ഉണ്ടായിരുന്നു. മനസ്സിലായില്ലേ? നമ്മൾ തർക്കിക്കുവാൻ വേണ്ടിയുള്ളതല്ല, നമ്മളുടെ ജീവിതത്തിൽ നാം ആ പേഴ്സണൽ ഇൻഫർമേഷൻ, നീ ആരാണെന്ന് ഓർക്കണം. അതിനിട്ട് പൗലോസ് വീണ്ടും പറയാണ്, നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും നിൽക്കുന്നതിൽ നിലനിൽക്കുക. നീ പഠിച്ചിട്ടില്ലേ, അതിൽ നിലനിൽക്കുക എന്ന് പറയുന്നു. 2 തീമോത്തിയോസിൽ വീണ്ടും പൗലോസ് പറയുന്നത്, നിന്റെ നിർവ്യാജ വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ ലോവിസിലും നിന്റെ അമ്മ യുനീക്കയിലും ഉണ്ടായിരുന്നു, നിന്നിലും ഉണ്ടെന്ന് ഉറച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതാണ് പേഴ്സണൽ അഫർമേഷൻ. നീ ആരാണെന്ന് അറിയണം. ഞാൻ ആരാണ്? ഞാൻ ആരാണ്? ഒരു ദൈവമവനാണ്. എൻ്റെ അപ്പച്ചൻ സ്വർഗത്തിലെ ദൈവം. അത് നാം മനസ്സിലാക്കണം. അവസാന അധ്യായത്തിലേക്കൊക്കെ വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് അവന് പേഴ്സണൽ അഫർമേഷൻ കൊടുക്കുന്നത്, നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ആരാ തിമോത്തിയോസ്? നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ. അതാണ് രണ്ടാമത്, കൃപാവരങ്ങളെ ജ്വലിപ്പിക്കണം, അവരെ ഓർമ്മപ്പെടുത്തണം. അപ്പോസ്തലനായ പൗലോസ്, ഞാനത് പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്കറിയാം. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നിന്നിലുള്ള കൃപാവരം നീ ജ്വലിപ്പിക്കണം. പലരും സഭയിൽ വന്നു കഴിഞ്ഞാൽ അവർ പുറകിലിരിക്കും, അവരിലുള്ള കൃപാവരങ്ങൾ നമ്മളറിയണം. അത് സഭയിൽ ഉത്തരവാദിത്തപ്പെട്ട സഹോദരന്മാരുടെ, ഈ മെൻറ്റേഴ്സ് ആയിട്ടുള്ളവരുടെ ഒക്കെ ഉത്തരവാദിത്തമാണ്. ആ കൃപാവരങ്ങളെ ജ്വലിപ്പിക്കാനുള്ള അവസരങ്ങൾ അവർക്ക് നൽകണം, അതിന് പ്രോത്സാഹിപ്പിക്കണം, അത് അവരെ ഓർമ്മിപ്പിക്കണം. നിനക്ക് ദൈവം തന്നിരിക്കുന്ന കൃപാവരമുണ്ട്. രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കൾക്കും ഒരു കൃപാവരം ഉണ്ടാവും. അവരത് ഐഡൻറ്റിഫൈ ചെയ്യണം. കൃപാവരം അല്ലല്ലോ നമ്മുടെ വിഷയം, എന്നാലും ഞാൻ പറയുകയാണ്, ഐഡൻറ്റിഫൈ ചെയ്യുകയും അത് യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്യണം. നിന്നിലുള്ള കൃപാവരം നിന്നെ ജ്വലിപ്പിക്കണമെന്ന് ഓർമ്മപ്പെടുത്തും. മൂന്നാമത്, അവർക്ക് 10 ഉപദേശപ്രകാരമുള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകണം. 10 ഉപദേശം എന്ന് പറഞ്ഞാൽ അറിയാമോ? സൗണ്ട് ഡോക്ട്രിൻ, സൗണ്ട് ഡോക്ട്രിൻ. അതിനനുസരിച്ചുള്ള ഉപദേശങ്ങളാണ് കൊടുക്കേണ്ടത്, കേട്ടോ. അപ്പോൾ സല്ലേ പൗലോസ് തീമത്യോസിനോട് പറയുന്നത്, 2 തീമത്യോസിൽ പറയുന്നത്, എന്നോട് കേട്ട 10 വചനം നീ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും മാതൃകയാക്കിക്കൊള്ളുക. ഏ ജീവിതത്തിൻ്റെ ഏത് മേഖലയിലും നാം ഒരു തീരുമാനമെടുക്കേണ്ട അവസരം വരുമ്പോൾ നാം പഠിച്ച ഉപദേശങ്ങൾ അത് മാതൃകയാക്കണം. അതാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. മാത്രമല്ല, പൗലോസ് എന്തിനായി 1 തീമത്യോസും 2 തീമത്യോസും തീമത്യോസിന് എഴുതിയേ? പൗലോസ് തന്നെ പറയുന്നുണ്ട്, സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ദേവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഞാൻ എഴുതുന്നു. അതാണ് പൗലോസ് കൊടുത്ത ഉപദേശം. മുഴുവൻ ഉപദേശം കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെ? പാപം ചെയ്യുന്നവരെ ശാസിക്കണം. 2, പക്ഷമായി ഒന്നും ചെയ്യരുത്. പക്ഷമായി എന്നാൽ സഭയിൽ പക്ഷമായിട്ട്, ബന്ധക്കാരാണെങ്കിൽ അവരോട് കുഴപ്പമില്ല, അല്ലാത്തവരല്ല, അങ്ങനെയുള്ള പക്ഷമായി നമുക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല. നമ്മുടെ വീട്ടിലുള്ളവർ, അല്ലെങ്കിൽ നമ്മളോട് സ്നേഹബന്ധമുള്ളവർ, നമ്മൾ താങ്ങുകയും മറ്റുള്ളവർ ആ കാര്യത്തിൽ തന്നെ വേറൊരു വിധത്തിൽ നമുക്ക് നിൽക്കുവാൻ കഴിയുകയില്ല. അതാണ് പൗലോസ് തീമത്യോസിനോട് പറയുന്നത്. 3, യാതൊരുത്തൻ്റെ മേലും വേഗത്തിൽ കൈവെക്കരുത്. 4, അന്യന്മാരുടെ പാപങ്ങളിൽ നിങ്ങളെ ഓഹരിക്കാരാകരുത്. ദ്രവ്യാഗ്രഹം വിട്ടോടണം. നാം നല്ല ഉപനതി, നല്ല ഉപനതി എന്ന് പറഞ്ഞാൽ ദൈവവചനം സൂക്ഷിച്ചു കൊള്ളണം. ഇതൊക്കെയാണ് പറഞ്ഞത്. ഇതെല്ലാം എടുത്ത് വായിക്കാനുള്ള നേരമില്ല. നിങ്ങൾക്കൊക്കെ അറിയാവുന്നതായതുകൊണ്ട് ഞാൻ ഈ വാക്യങ്ങൾ ഓർമ്മിപ്പിച്ചെന്നുള്ളു. ഇതുപോലുള്ള അനേക ഉപദേശങ്ങളാണ് അപ്പോസ്തലനായ പൗലോസ് തീമത്യോസിന് കൊടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അനേക ഉപദേശങ്ങൾ. പിന്നീട് ശുശ്രൂഷയിൽ പ്രോത്സാഹനം നൽകണം, കേട്ടോ. ശുശ്രൂഷയിൽ പ്രോത്സാഹനം നൽകണം. ഞാൻ ദീർഘവർഷങ്ങൾ കർത്താവിൻ്റെ ജനത്തെയും സേവിക്കാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. അതിന് വചന ശുശ്രൂഷ കൊടുക്കുന്ന ഉത്തരവാദിത്തങ്ങളൊക്കെ നമുക്കുണ്ട്. നമ്മൾ പ്രോത്സാഹനം കൊടുക്കണം. എങ്ങനെയാണ് പ്രോത്സാഹനം കൊടുക്കുന്നത്? വചന ശുശ്രൂഷയ്ക്കായിട്ട് ഒന്നാമതവരെ പഠിപ്പിക്കണം. പഠിപ്പിച്ചിട്ട് അവരെ വചന ശുശ്രൂഷ ചെയ്യുവാനുള്ള പ്രാപ്തന്മാരാക്കണം. അവർക്കതിനുള്ള അവസരങ്ങൾ കൊടുക്കണം. അതിനുള്ള കൃപയുണ്ടെങ്കിൽ അവർ ആ ശുശ്രൂഷകളിൽ മുന്നോട്ട് വരണം. അതാണ് നാം മനസ്സിലാക്കുന്നത്. അവിടെ പറയുന്നത്, നാം സുവിശേഷത്തിൻ്റെ പ്രവൃത്തി ചെയ്യുക, നിന്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുക. അതൊരു വലിയ വിഷയമാണ്. നിന്റെ ശുശ്രൂഷ നിറപടിയായി നിർവഹിക്കുക. വീണ്ടും അപ്പോസ്തലനായ പൗലോസ് തീമത്തിയോസിനോട് പറയുന്നത് വചനം പ്രസംഗിക്കുക, വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങിക്കുക. പ്രസംഗം തരുമ്പം മാത്രമല്ല പ്രിപ്പയർ ചെയ്യേണ്ടത് കേട്ടോ, പ്രസംഗം തരുമ്പം മാത്രമല്ല പ്രിപ്പയർ ചെയ്യേണ്ടത്, നാം പ്രിപ്പയർ ചെയ്ത് റെഡി ആയിരിക്കണം. അപ്പൊ ദൈവം അവസരം തരും, ദൈവം അവസരം തരും, നാം റെഡി ആയിട്ടിരിക്കണം. അത് റെഡി ആണെങ്കിൽ ഡെയിലി ദൈവവചനം വായിക്കുന്നവർക്കേ വചനം സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുവാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോഴത്തെ സിറ്റുവേഷനിലാന്ന് എന്തുവാ, നമുക്കൊരു പ്രസംഗം തരുമ്പോൾ എ ഐ ചാറ്റിലോട്ട് ഈ വിഷയം ക്വസ്റ്റ്യൻ കൊടുത്താൽ മതി, പ്രസംഗം തയ്യാറാക്കി കയ്യിൽ വരും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മനസ്സിലായില്ലേ, ഏത് പ്രസംഗം വേണേലും വരും, ലോകത്തിലെ ഏറ്റവും മികച്ച പ്രസംഗം വരും. നാം വേദപുസ്തകം വായിച്ച് സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കണം, അതാണ് പറയുന്നത്. എന്നിട്ട് സകല ദീർഘക്ഷമയുടെ ഉപദേശത്തോടും കൂടെ ശാസിക്കുക, തർക്കനം ചെയ്യുക, പ്രബോധിപ്പിക്കുക, ഇങ്ങനെ തന്നെ പ്രോത്സാഹിപ്പിക്കുക. അപ്പോസ്തലനായ പൗലോസ് പ്രോത്സാഹിപ്പിക്കുക, വീണ്ടും വേറൊരു വിധത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, അത് ഞാൻ അടുത്ത രംഗത്തേക്ക് വരുമ്പോൾ ഞാൻ പറയാം. മുന്നറിയിപ്പും തിരുത്തലുകളും കൊടുക്കണം കേട്ടോ. എപ്പോഴും അങ്ങ് സ്നേഹിക്കുക മാത്രമല്ല, കാണുന്ന തെറ്റുകളെല്ലാം ശരിയെ ശരിയെന്ന് പറഞ്ഞ് നമുക്കൊരാളെ മെൻ്റർ ചെയ്യാൻ പറ്റത്തില്ല. അവനോട് പറഞ്ഞു കൊടുക്കണം, സ്നേഹത്തിൻ്റെ ഭാഷയിൽ നാം പറഞ്ഞു കൊടുക്കണം. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും, ഭക്തിയുടെ വേഷം ധരിച്ച് ചിലരൊക്കെ വരും, ഭക്തിയുടെ വേഷം ധരിച്ച് വചനങ്ങളെല്ലാം എടുത്തു പറയുവാനായിട്ട് നിർവാഹമല്ലെങ്കിലും അന്ത്യകാലത്ത് വരും. വീണ്ടും പറയാണ് പൗലോസ് തീമത്തിയോസിനോട്, തീമത്തിയോസെ ആ ചെമ്പുപണിക്കാരെ അലക്സാണ്ടറിനെ സൂക്ഷിച്ചോണം, അവൻ എനിക്ക് വളരെ ദോഷം ചെയ്തു, ആ മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. നീ സൂക്ഷിച്ചോണം, അവൻ കയ്യിലെങ്കിൽ ചെന്ന് പെടരുത്, അതാണ് പറയുന്നത്, കയ്യിൽ ചെന്ന് പെടരുത്, അത് സൂക്ഷിക്കണം, മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. മുന്നറിയിപ്പ് മാത്രമല്ല, ആറാമത്തെ ഒന്ന് തീമത്തിയോസ് ആറാമത്തെ ഒരു അല്ലേ തീമത്തിയോസെ, ഭക്തിവിരുദ്ധമായ വൃതാപങ്ങളെയും തർക്കസൂത്രങ്ങളെയും കിഴവിക്കഥകളെയും ഒഴിഞ്ഞിരിക്കണം കേട്ടോ. കഴിവിക്കഥകളെയും യൂട്യൂബിൽ ഈ ദിവസങ്ങളിൽ ഒരുപാട് കേൾക്കുകയാണെങ്കിൽ അനേക പ്രസംഗങ്ങൾ കേൾക്കും, അവിടെ ഇതെല്ലാം കേൾക്കാൻ പറ്റും. ഈ പറഞ്ഞതൊക്കെ ഭക്തിവിരുദ്ധമായ വൃതാലാഭങ്ങൾ മനസ്സിലായല്ലേ, കിഴവിക്കഥകൾ മാത്രമല്ല തർക്കസൂത്രങ്ങൾ, ഇതിനെയൊക്കെ നമ്മൾ ഒഴിഞ്ഞേക്കണം. ദൈവവചനം വളരെ വ്യക്തവും ക്ലിയറുമാണ്, അത് വായിച്ച് പഠിച്ച് മുന്നോട്ട് പോകണം. മാത്രമല്ല നാം ഈ കാര്യങ്ങളിലൊക്കെയും ശ്രദ്ധിച്ച് നാം മുന്നോട്ട് പോകുമ്പോൾ നാം മനസ്സിലാക്കുന്നത് ഫലപ്രദമായ മെന്റേഴ്സ് ആത്മീയതയുടെ മൂല്യം സ്ഥിരീകരിക്കുകയും മെന്ററിങ് സ്ഥിരോത്സാഹം ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, മലയാളം വാക്കുകൾ ചിലതൊക്കെ ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാൻ, പെർസിവറൻസ് സ്ഥിരോത്സാഹമുള്ള ആവശ്യമുള്ള ഒരു പ്രക്രിയയായി നാം കാണുകയും ചെയ്യുന്നു. ചിലപ്പോൾ ഇതിനകത്ത് അല്പം ബുദ്ധിമുട്ടൊക്കെ വരും, നാം ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരാളെ മെൻ്റർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ല, തടസ്സങ്ങൾ വരും. പിന്നെയും നാം അതിൽ നിരുത്സാഹപ്പെടാതെ നാം അതിൽ സ്ഥിരോത്സാഹമുള്ളവരായി മെൻ്ററിങ് പ്രോസസ്സിൽ മുന്നോട്ട് നാം കടന്നു പോകണം. രണ്ടാമത്തെ വിഷയത്തിലേക്ക് വരിക, പേഴ്സണൽ അക്കൗണ്ടബിലിറ്റി. എന്താ, നാം ദൈവത്തോടും മറ്റുള്ളവരോടും കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ് എന്ന് ഓർത്തുകൊണ്ട് വ്യക്തിപരമായ ഉത്തരവാദിത്തങ്ങൾ പാലിക്കുവാനായിട്ട് നാം അവരെ ഓർമ്മിപ്പിക്കണം. എന്തൊക്കെയാ, വ്യക്തിപരമായ പെരുമാറ്റത്തിലും വിശുദ്ധിയിലും. ഒരു കാര്യം നാം ഈ വാക്യം ശ്രദ്ധിക്കുന്ന നല്ല റോമാലേഖനം അതിൻ്റെ 14:12 അവിടെ പറയും, നാം ഓരോരുത്തരും ദൈവസന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ് എന്ന് നാം ഓർക്കേണ്ടത് ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, ഈ കണക്ക് ബോധിപ്പിക്കുന്നതിൻ്റെ പ്രത്യേകത അറിയാമോ, ഇവിടെ ശ്രദ്ധിച്ചറിയാം, നാം അന്യോന്യം കണക്ക് ബോധിപ്പിക്കണം, ദൈവത്തോടും കണക്ക് ബോധിപ്പിക്കണം. ഇതൊരു ട്രയങ്കിളാണ് കണക്ക് ബോധിപ്പിക്കുന്നതിൻ്റെ. ചിലരൊക്കെ സഭയിൽ പറയാറുണ്ട്, ഞാൻ എനിക്ക് ദൈവത്തോട് കണക്ക് ബോധിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞല്ല, ദൈവത്തോട് മാത്രം കണക്ക് ബോധിപ്പിച്ചാൽ പോരാ, നമുക്ക് അന്യോന്യവും കണക്ക് ബോധിപ്പിക്കേണ്ട, സഹോദരന്മാർ സാക്ഷ്യം കൊണ്ടവർ, സഭയുടെ സാക്ഷ്യമുള്ളവർ, അങ്ങനെയുള്ളവരായി തീരണം. നാം ദൈവത്തോടും മനുഷ്യരോടും കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്, അതാണ് റോമാലേഖനം 14:12 നമുക്ക് കാണുവാൻ കഴിയുന്നത്. വ്യക്തിപരമായ പെരുമാറ്റത്തിലും വിശുദ്ധിയിലും നാം കണക്ക് ബോധിപ്പിക്കണം. ഈ ട്രയങ്കിൾ മനസ്സിലായല്ലോ നമുക്ക്, നാം ഈ ഒരു ത്രികോണ അനുഭവമാണ്. അതായത് നാം ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കണം, നാം മറ്റുള്ളവരോടും കണക്ക് ബോധിപ്പിക്കണം, മറ്റുള്ളവർ നമ്മളോടും കണക്ക് ബോധിപ്പിക്കണം, അവർ ദൈവത്തോടും കണക്ക് ബോധിപ്പിക്കണം. അതിനെല്ലാം കണക്ക് ബോധിപ്പിക്കുന്ന ഒരു ദിവസമുണ്ട് എന്ന് നാം ഓർക്കുമ്പോൾ ഈ കാര്യത്തിൽ വളരെ ഗൗരവമുള്ളവരാണ്. ഏതൊക്കെ കാര്യത്തിലാണ് നാം കണക്ക് ബോധിപ്പിക്കേണ്ടത്? ഒന്നാമത് നാം നമ്മുടെ വ്യക്തിപരമായ പെരുമാറ്റത്തിലും വിശുദ്ധിയിലും നാം കണക്ക് ബോധിപ്പിക്കണം. പ്രസംഗിച്ചാൽ മാത്രം പോരാ കേട്ടോ, നമ്മുടെ ജീവിതത്തിലെ പെരുമാറ്റം ഉണ്ടല്ലോ, അതിന് കണക്ക് കൊടുക്കേണ്ടി വരും. പെരുമാറ്റം, നമ്മുടെ പെരുമാറ്റം മൂലം എത്ര പേര് സഭയിൽ നിന്ന് പോകേണ്ടി വന്നിട്ടുണ്ട്, നമ്മുടെ പെരുമാറ്റം മൂലം വീട്ടിൽ എത്ര പേര് നമ്മളോട് വിഷമിച്ചിട്ടുണ്ട്, നമ്മുടെ പെരുമാറ്റം മൂലം ജോലി സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ സമൂഹത്തിൽ എത്ര പേർക്ക് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ കണക്ക് ബോധിപ്പിക്കുന്നതിനെ കണക്കുന്ന ഹൃദയം ഹൃദയത്തോടുള്ള കണക്കാണ്, പുറമേയുള്ളതല്ല. ഹാർട്ട് ടു ഹാർട്ട് അക്കൗണ്ടബിലിറ്റി എന്ന് പറയും. നമ്മുടെ ഹൃദയത്തിൽ ശുദ്ധിയായിരിക്കണം. നമ്മൾ ആരാധനയ്ക്ക് വരുമ്പോൾ ആളുകൾ പറയുന്ന കേട്ടിട്ടുണ്ടാവുമല്ലോ, നമ്മൾ പറയും ഇന്ന് ഇവിടെയുള്ള ദൈവജനത്തോടുകൂടെ വലിയവനായ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ എനിക്ക് പ്രാഗൽഭ്യമുണ്ട് എന്ന് പറയുന്നു. എന്താ ഈ പ്രാഗൽഭ്യം ഉണ്ടെന്ന് പറയുന്നത്? ഹൃദയം നിങ്ങളെ കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രാഗൽഭ്യമുണ്ട്. യോഹന്നാന്റെ ലേഖനത്തിൽ അത് എഴുതിയിട്ടുണ്ട്. ഹൃദയം നിങ്ങളെ കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രാഗൽഭ്യമുണ്ട്. മറ്റുള്ളവരുടെ കാര്യമല്ല, നമ്മുടെ ഹൃദയം നമ്മളെ കുറ്റം വിധി. അതാണ് ഹാർട്ട് ടു ഹാർട്ട് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ ഹൃദയം നമ്മളെ കുറ്റം വിധിക്കരുത്. തീമത്തിയോസിനെ ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് 1 Timothy 4:12 പറയുന്നത്, ആരും എൻ്റെ യൗവനം തുച്ഛീകരിക്കരുത്. വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കണം. അതാണ് പെരുമാറ്റത്തിലും സ്വഭാവത്തിലുമുള്ള വിശുദ്ധിയിലും നമ്മൾ കണക്ക് ബോധിപ്പിക്കണം. ജീവിതത്തിലെ വിശുദ്ധി, ജീവിത വിശുദ്ധി ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ജീവിത വിശുദ്ധി, ഐക്യം, സ്നേഹം, വിശുദ്ധി, ഇത് മൂന്നുമാണ് അതിപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ. ഈ മൂന്ന് കാര്യങ്ങളും നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ വ്യക്തിപരമായ പെരുമാറ്റത്തിലും നമ്മുടെ വിശുദ്ധിയിലും കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്. രണ്ടാമത്, നമുക്ക് ലഭിച്ച കൃപാവരങ്ങൾ ഉപയോഗിക്കുന്നതിൽ നാം കണക്ക് കൊടുക്കണം. നല്ലവനും വിശ്വസ്തനായ ദാസനെ എന്നുള്ള വിളി നാം കേൾക്കണം കേട്ടോ. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളി കേൾക്കണമെങ്കിൽ എത്ര താലന്തുകൾ ഏൽപ്പിച്ചു, എത്ര നാം വ്യാപാരം ചെയ്തു, നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കൃപാവരങ്ങൾ നാം ഉപയോഗിച്ചിട്ടുണ്ടോ? നാം മറ്റുള്ളവരെ നോക്കരുത്. ദൈവം നിനക്ക് പ്രബോധിപ്പിക്കാനോ പ്രസംഗിക്കുവാനോ ഉപദേശിക്കുവാനോ വരം നൽകിയിട്ടുണ്ടെങ്കിൽ ആ ശുശ്രൂഷയിൽ നാം ഉത്സാഹമുള്ളവരായിരിക്കണം. മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന് വിചാരിക്കരുത്. നാം നമ്മുടെ ശുശ്രൂഷ ഉത്തരവാദിത്തോടു കൂടെ ചെയ്യണം. തിമത്യോസിന് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നിന്നിലുള്ള കൃപാവരം ഉപേക്ഷയായി വിചാരിക്കാതെ നിന്റെ അഭിവൃദ്ധി എല്ലാവർക്കും പ്രസിദ്ധമായി തീരേണ്ടതിന് ഇത് കരുതുക. മനസ്സിലായില്ലേ? നമുക്ക് കൃപ ലഭിച്ചിരിക്കുന്ന കൃപാവരം നാം ഉപയോഗിക്കുമ്പോൾ നമ്മുടെ അഭിവൃദ്ധി പ്രസിദ്ധമായി തീരും. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് തിമത്യോസിനോട് പറയാം, ഞാൻ വരുവോളം നീ വായന, പ്രബോധനം, ഉപദേശം എന്നിവയിൽ ശ്രദ്ധിച്ചിരിക്കുക എന്ന് പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. പിന്നെ മൂന്നാമത്തേത്, ക്രിസ്തുവിൻ്റെ ഉപദേശത്തിലും ഉപദേശം പാലിക്കുന്നതിലും അത് പഠിപ്പിക്കുന്നതിലും കണക്ക് നാം ബോധിപ്പിക്കണം കേട്ടോ. പ്രിയപ്പെട്ടവരെ, നാളെ ആ കാര്യം നാളെയല്ല, സാറ്റർഡേയിൽ വളരെ വിശദമായിട്ട് ഈ കാര്യം പറയുന്നതായിരിക്കും, ടീച്ചിങ്ങിനെ കുറിച്ചുള്ള കാര്യം. ഇവിടെ നാം ക്രിസ്തുവിൻ്റെ ഉപദേശം പാലിക്കുന്നതിലും അത് പഠിപ്പിക്കുന്നതിലും നാം കണക്ക് ബോധിപ്പിക്കണം. സത്യവചനത്തെ അപ്പോസ്തല പൗലോസ് തീമത്തിയോസിന് എഴുതുമ്പോൾ, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത ദാസനായി, വേലക്കാരനായി, ദൈവത്തിന് കൊള്ളാവുന്നവനായി നിൽക്കുവാൻ ശ്രമിക്കണം. അതാണ് പറയുന്നത്, ഉപദേശത്തിൽ നാം കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ് എന്ന് നാം ഓർക്കണം. എന്തെങ്കിലും നാം എവിടെ നിന്നെങ്കിലും കിട്ടുന്നത് എടുത്ത് വായിക്കരുത് കേട്ടോ. ഞാൻ ഒരിക്കലും ഒരാൾ എന്നോട് ചോദിച്ചു, സ്വർഗത്തിൽ പോകുന്നതിന് സ്നാനപ്പെടണോ? സ്വർഗത്തിൽ പോകുന്നതിന് സ്നാനപ്പെടണം, ജലസ്നാനത്തിൻ്റെ കാര്യമാണ് ചോദിക്കുന്നത്. അപ്പം ആ പുള്ളി AA ചാറ്റിനോട് ചോദിച്ചു, സ്വർഗത്തിൽ പോകുന്നതിന് സ്നാനപ്പെടണമെന്ന്. അപ്പോൾ AA ചാറ്റ് പറഞ്ഞു, വേണം വേണ്ട, യെസ് നോ എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾക്ക് ആൻസർ കിട്ടിയില്ല കേട്ടോ. AA ചാറ്റ് എന്താ പറഞ്ഞത്? യെസ് നോ. അപ്പൊ എന്താ കാര്യം? ക്രിസ്തു വിശ്വാസത്തിൽ കത്തോലിക്ക സഭയും ഓർത്തഡോക്സ് സഭക്കാരും പറയുന്നു, സ്നാനം സ്വർഗത്തിൽ പോകാൻ ആവശ്യമുണ്ട്. ചാറ്റ് AA ചാറ്റ് പറയുന്നതാണ്. നോ എന്ന് പറയുന്നത്, അത് പറയുന്ന ഈ റിഫോർമേഷൻ ചർച്ചുകൾ അവർ പറയുന്നുണ്ട്, ജലസ്നാനം കർത്താവിൻ്റെ ഒരു കൽപ്പനയാ, ഗൗരവമേറിയ, പക്ഷേ സ്വർഗത്തിൽ പോകാൻ ആവശ്യമുള്ളതല്ല. അപ്പോൾ AA ചാറ്റ് എന്താ പറഞ്ഞത്? യെസ് നോ. ഉത്തരം കിട്ടിയോ? ഇല്ല. നാം വേദപുസ്തകം ശരിയായ രീതിയിൽ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും വേണം. ക്രിസ്തുവിൻ്റെ ഉപദേശം എന്നാണ്. യോഹന്നാന്റെ ലേഖനത്തിന് രണ്ടാം ലേഖനത്തിലേക്ക് വരുമ്പോൾ ഡോക്ട്രിൻ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നുണ്ട്. പ്രത്യേകമായിട്ട് ഡോക്ട്രിൻ ഓഫ് ക്രൈസ്റ്റ് അല്ലാത്ത കാര്യങ്ങളും ഉണ്ട് കേട്ടോ. യേശു ക്രിസ്തുവിൻ്റെ ഉപദേശം കൊണ്ടല്ലാതെ ഒരാൾ നിങ്ങളുടെ അടുക്ക വന്നാൽ കൈക്കൊള്ളരുത്, അവനോട് കുശലം പറയുമ്പോഴും ചെയ്യരുത് എന്നാണ് എഴുതിയിരിക്കുന്നത്. അല്ലാത്ത എന്തൊക്കെയാ വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്? ഡോക്ട്രിൻ ഓഫ് ഡെവിൾ, ഡോക്ട്രിൻ ഓഫ് മെൻ, ട്രഡിഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേറെ ഉണ്ട്. അതൊന്നും നമ്മളെ ബാധിക്കുവാൻ കഴിയില്ല. നാം ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ തന്നെ നിൽക്കണം. അത് ഉപദേശിച്ച് വേണം ഒരാളെ ശിഷ്യനാക്കി തീർക്കുവാൻ. പിന്നെ തീമത്തിയോസിന് വീണ്ടും പറയുന്നത്, 1 Timothy 4:16 പറയുന്നത്, നിന്നെ തന്നെയും നിന്റെ ഉപദേശത്തെയും സൂക്ഷിച്ചു കൊള്ളുക, ഇതിൽ നീ ഉറച്ചു നിൽക്കുക. അങ്ങനെ ചെയ്താൽ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും നീ രക്ഷിക്കും. മനസ്സിലായോ? പ്രസംഗിച്ചിട്ട് അതുപോലെ ജീവിച്ചില്ലെങ്കിൽ നാം പ്രസംഗം കേൾക്കുന്നവരെ രക്ഷിക്കുകയല്ല. അവർക്കറിയാമല്ലോ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ. അത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സാക്ഷ്യം. വളരെ നമ്മൾ പ്രസംഗിക്കുന്നതിനേക്കാളും മുമ്പേ സാക്ഷ്യം പോവും, അതാണ് പ്രത്യേകത. അത് നാം പ്രത്യേകമായി ഈ പ്രസംഗിക്കുന്നവർ ശരിയായ രീതിയിൽ പ്രസംഗിച്ചില്ലെങ്കിൽ ഇരട്ടി ശിക്ഷാവധിയാണ്. ഈ പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർക്ക് ഇരട്ടി മാനമുണ്ട്. അതുപോലെ തന്നെ ഇരട്ടി ശിക്ഷാവധി എന്താ? ഒന്ന്, പ്രസംഗിച്ചിട്ട് അതുപോലെ ജീവിക്കുന്നില്ലെങ്കിൽ അതിനൊരു ശിക്ഷാവധി. പിന്നെ നമ്മൾ പ്രസംഗിക്കുന്നത് ശരിയായിട്ടല്ല, വല്ലവരെയും തെറ്റിച്ച് കളഞ്ഞാൽ അവർ തെറ്റിപ്പോയതിൻ്റെ ശിക്ഷാവധിയും നമ്മൾ വാങ്ങിക്കേണ്ടി വരും. അത് നാം പ്രത്യേകമായി ഓർക്കുക. നാലാമത്, സഹിഷ്ണുതയിലും വിശ്വസ്തയെ പാലിക്കുന്നതിലും നാം കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. കൂട്ടുവിശ്വാസികളോട് ഇടപെടുന്നതിൽ, ജീവിതത്തിൽ സഹിഷ്ണുത കാണിക്കുന്നതിൽ, ജീവിതത്തിൽ വിശ്വസ്തത, ഉപദേശത്തിൽ വിശ്വസ്തത. പലപ്പോഴും പറയാറുണ്ട്, ക്രിസ്ത്യൻ സോൾജേഴ്സിൻ്റെ അനുഭവം അറിയാം. ക്രിസ്ത്യൻ സോൾജേഴ്സ് എന്ന് പറഞ്ഞാൽ പരിക്കേറ്റവനെ വെടിവെച്ചുകൊല്ലും. അതാണ് നമ്മുടെ ഒരാൾ ജീവിതത്തിൽ ഒരു പിശക് വന്ന് വീഴ്ച വന്ന് പോയി കഴിഞ്ഞാൽ അയാളെ അവിടുന്ന് എങ്ങനെയെങ്കിലും വെടിവെച്ച് നമ്മൾ കൊല്ലും. അതാണ് ക്രിസ്തീയ വിശ്വാസത്തിൽ പലരും പാലിക്കുന്നത്. അവരെ സഭയിൽ നിന്ന് പുറത്താക്കും, പിന്നെ സമൂഹത്തിൽ നിന്നും പുറത്താക്കും, അവൻ്റെ ജീവിതം നശിപ്പിച്ച് ഒരു പരിവമാക്കിത്തരും. പ്രിയപ്പെട്ടവരെ, അങ്ങനെയല്ല, സഹിഷ്ണുത വേണം. സഹിഷ്ണുത, ഒരാൾ തെറ്റിപ്പോയാൽ അവനെ ശരിയായ രീതിയിലേക്ക് കൊണ്ടുവരുവാനുള്ള സഹിഷ്ണുത നമുക്ക് കാണണം. അതിന് ഭക്തിവചനം മാതൃകയാക്കുകയും നമ്മിൽ അധിവസിക്കുന്ന നല്ല ഉന്നതി നാം പരിശുദ്ധാത്മാവിൽ സൂക്ഷിക്കുകയും ചെയ്യേണ്ടതാണ്. മറ്റുള്ളവരെ ഉപദേശിക്കുവാൻ അതുപോലെ തന്നെ നാം ഈ സഹിഷ്ണുതയും വിശ്വസ്തതയും തന്നെ. വിശ്വസ്തത വേറൊരു കാര്യമുണ്ട്, വേദപുസ്തക വചനം ദൈവവചനം കൈകാര്യം ചെയ്യുന്നതിൽ വിശ്വസ്തരായിരിക്കണം. ദൈവവചനം അതി കൂട്ടി ചേർക്കരുത്. ആ വിശ്വസ്തരായ അതിനെയാണ് നല്ല ഉപനതി എന്ന് പറയുന്നത്. ആ വിശ്വസ്തതയുള്ള ദൈവവചനം വിശ്വസ്തന്മാരെ നാം പരമേൽപ്പിക്കണം. അല്ലാത്തവരെ പരമേൽപ്പിച്ചാൽ അവർ അതിനകത്ത് മായം ചേർക്കും. അതുകൊണ്ടാണ് വിശ്വസ്തർ, അതാണ് മെൻറിങ്ങിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ശിഷ്യന്മാരെ നാം തിരഞ്ഞെടുക്കുന്നത് എന്തിനാണ്? ശിഷ്യന്മാരെ മെൻറ് ചെയ്യുന്നത് അവർ ആത്മീയ ശുശ്രൂഷകളിൽ പ്രാപ്തന്മാരായി വരുവാൻ. അപ്പോൾ ശരിയായ ഉപദേശം അവരെ പഠിപ്പിച്ച് വിശ്വസ്തന്മാരായി പരമേൽപ്പിക്കുമ്പോൾ അവരത് അതുപോലെ തന്നെ മറ്റുള്ളവരെ കൂട്ടുചേർക്കാതെ പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എല്ലാത്തിനും ഉപരിയായിട്ട് ദൈവത്തോട് നാം കണക്ക് കൊടുക്കണം. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് അവൻ്റെ പ്രത്യക്ഷതയിൽ തരും. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച എല്ലാവർക്കും നൽകും. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലനായ പൗലോസ് പറയുക, നീ ദൈവത്തോട് കണക്ക് കൊടുക്കേണ്ടി വരും, അന്ന് കിരീടം കിട്ടും. നീതിയുള്ള ന്യായാധിപതിയുടെ പ്രത്യക്ഷതയിൽ അന്ന് നമ്മുടെ കരങ്ങൾ ബലപ്പെട്ടിരിക്കണം. അതാണ് നാം അറിയേണ്ടത്. എന്താണ് നാം മനസ്സിലാക്കുന്നത്? പലപ്പോഴും നമ്മുടെ ദൈവസഭയിൽ, നാം കൂടി വരുന്ന സഭയിൽ കൂട്ടായ പരാജയം ഉണ്ടാകുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? There is a collective failure. What is our responsibility? നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതും കൂട്ടത്തിൽ പരാജയത്തിൻ്റെ കൂടെ നിന്ന് അവിടുന്ന് ഓടിപ്പോവുകയാണോ? അല്ല, നമുക്ക് കൂട്ടായ പരാജയം സംഭവിക്കുമ്പോൾ നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. ഫലപ്രദമായ മെൻറ്റേഴ്സ്, വ്യക്തിപരമായ മൂല്യങ്ങൾ പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ നമ്മെ സഹായിക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം. വീണ്ടും ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിൽ, നിസ്വാർത്ഥ സ്നേഹത്തിലും വിശ്വസ്തതയിലും അടിസ്ഥാനപ്പെട്ട ആത്മീയ ബന്ധം പരസ്പരം കെട്ടിപ്പിടിക്കുകയും നിലനിർത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. ഞാനൊന്നുകൂടെ പറയാം, നിസ്വാർത്ഥ സ്നേഹത്തിലും അടിസ്ഥാനപ്പെട്ട ആത്മീയ ബന്ധം പരസ്പരം കെട്ടിപ്പിടിക്കുക, നിലനിർത്തുക. ബന്ധം ആരംഭിക്കുന്നത് വ്യക്തിപരമായ നിക്ഷേപത്തോടു കൂടിയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കൊരാളെ ഇങ്ങനെ ഓടിച്ചെന്ന് പിടിച്ച് ഞാൻ നിൻ്റെ മെൻറാവാന്ന് പറയാൻ പറ്റത്തില്ല, മനസ്സിലായില്ലേ? നമ്മളെ ആരും അക്സെപ്റ്റ് ചെയ്തില്ല. സൈക്കോളജിയിൽ നമ്മുടെ ഒരു ഇത്തിക്കാണ്, നമ്മൾ ഒരിക്കലും ഒരാൾക്ക് കൗൺസിൽ ചെയ്യാൻ അങ്ങോട്ട് ചെയ്യുന്നു, ഞാൻ കൗൺസിൽ ചെയ്യാമെന്ന് പറയത്തില്ല. കൗൺസിൽ ചെയ്യണമെങ്കിൽ കൗൺസിലി അക്സെപ്റ്റ് ചെയ്യണം, നമ്മളെ റിക്വസ്റ്റ് ചെയ്യണം, എന്നാലേ നമ്മൾ കൗൺസിൽ കൊടുക്കും. കൗൺസിൽ ഫ്രീ അല്ല, അത് അവർക്ക് അതിൻ്റെ വാല്യൂ മനസ്സിലാകണമെങ്കിൽ. അതുപോലെയാണ് ഇവിടെ മെൻറിങ്. മെൻറിങ്ങിന് രണ്ടുപേരും അക്സെപ്റ്റ് ചെയ്യണം, മെൻറ്റിയും അക്സെപ്റ്റ് ചെയ്യണം, മെൻറും അക്സെപ്റ്റ് ചെയ്യണം. അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ അതിന് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമാണ്. എങ്ങനെയാണ് തീമത്യോസിനെ കിട്ടിയത്? തീമത്യോസിനെ, അപ്പോസ്തലനെ, പൗലോസിനെ എങ്ങനെ കിട്ടിയത്? തൻ്റെ ഒന്നാം മിഷണറി യാത്രയിൽ ലിസ്രയിലും ദർബയിലും വന്നു. താൻ അവിടെ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പം ഒരു ചെറുപ്പക്കാരൻ മൂലക്കിരുന്ന് ഇങ്ങനെ പൗലോസിനെ നോക്കി. രണ്ടു കാലും വയ്യാത്ത, ജീവിതത്തിൽ ഒരിക്കലും നടക്കാത്ത ഒരാളാണ്. അദ്ദേഹം അവിടെ ഇരുന്നുകൊണ്ട് നോക്കി, എന്നിട്ട് പൗലോസിനെ ഇങ്ങനെ നോക്കി, സുഖമാണ്. അപ്പം പൗലോസ് അവനെ സൗഖ്യം, എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞു. രണ്ടു കാലും ശരിയായി, രണ്ടു കാലും മുടന്തൻ്റെ രണ്ടു കാലും ശരിയായി, നല്ല ശക്തിയോടുകൂടെ നടന്നുപോയി. ഞാൻ പലപ്പോഴും സംശയിച്ചിട്ടുണ്ട്, ഇത് തീമത്യോസുമല്ലോ ആണെന്ന്. വേദോസ്തുതി പറഞ്ഞിട്ടില്ല അങ്ങനെ, കേട്ടോ? അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞെന്നും പറയരുത്. എനിക്ക് പലപ്പോഴും ഒരു സംശയം തോന്നിയിട്ടുണ്ട്, ആ ചെറുപ്പക്കാരൻ്റെ കാര്യം പിന്നെ വേദോസ്തുതി പിന്നെ പറയുന്നില്ല. അത് കഴിഞ്ഞ് ഇവർ പ്രസംഗമെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് യഹൂദന്മാർ അന്ത്യോക്കിയിൽ നിന്ന് വന്നു. അവർ വന്ന് അപ്പോസ്തലനായ പൗലോസിനെ കല്ലെറിഞ്ഞ് കൊന്നു. അവർ വിചാരിച്ച് ചത്തുപോയി എന്ന് വിചാരിച്ച്, പട്ടണത്തിന് കൊന്നു എന്നല്ല, ചത്തുപോയി എന്ന് അവർ വിചാരിച്ചു. അവർ വിചാരിച്ചിട്ട് പട്ടണത്തിന് പുറത്തേക്ക് വലിച്ചെരിച്ചുകൊണ്ട് പോയി അവിടെ കൊണ്ട് കളഞ്ഞു. എന്നിട്ട് അവർ പോയി എറിഞ്ഞു കൊന്നു. ഇവൻ്റെ കാര്യം കഴിഞ്ഞു എന്നാണ് വിചാരിച്ചത്. ഇയാൾ പണ്ട് നമുക്കറിയാലോ സ്റ്റേഫാനോസിനെ കല്ലെറിഞ്ഞപ്പം വസ്ത്രം സൂക്ഷിച്ചിരുന്ന ആളാണ്. ആനെ കല്ലെറിഞ്ഞിട്ട് അവർ ചത്തുപോയി എന്ന് പറഞ്ഞിട്ട് പോയി. ശിഷ്യന്മാരെല്ലാം ചുറ്റിയിരിക്കുമ്പോൾ പൗലോസ് ചാടി എണീച്ച് നടന്നുപോയി. ഒരു കുഴപ്പവും പറ്റില്ല, ഇത്രയും പേര് കല്ലെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ച പൗലോസ് പോയി. ഇതിലെല്ലാം എവിടെയാണ് സംഭവിച്ചത്? ലിസ്രയിൽ. രണ്ടാം മിഷണറി യാത്രയിൽ വീണ്ടും ലിസ്രയിലേക്ക് വന്നപ്പോൾ അവിടെ ഒരു ചെറുപ്പക്കാരനെ കണ്ടു എന്ന് എഴുതിയിട്ടുണ്ട്. ആ ചെറുപ്പക്കാരനെ പേരാണ് തീമത്തിയോസ്. അവനൊരു ശിഷ്യനാണ്. അവൻ ശിഷ്യനെന്ന് മാത്രമല്ല, ലിസ്രയിലും ദർബയിലുമുള്ള എല്ലാ വിശ്വാസികളും നല്ല സാക്ഷിയുള്ളവനായിരുന്നു. പൗലോസ് ഇൻവെസ്റ്റ് ചെയ്തു, അവൻ എൻ്റെ കൂടെ വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ തീമത്തിയോസും പറഞ്ഞ് ഞാൻ വരാം. രണ്ടുപേരും ഇവിടെ പോയി. പിന്നെ മരിക്കുന്നവരെ പൗലോസിൻ്റെ കൂടെ ആയിരുന്നു. മനസ്സിലായില്ലേ? അതാണ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് നാം മനസ്സിലാക്കുന്നത്. ഈ കാര്യം നിങ്ങൾ മനസ്സിലായി കാണും, ഇല്ലെങ്കിൽ ആ ഭാഗം നിങ്ങൾ വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. സ്നേഹ ബന്ധം ആരംഭിക്കുന്ന ഹൃദയത്തിൽ നിന്നാണ്. അക്സെപ്റ്റ് ചെയ്യണം രണ്ടുപേരും, മെൻറ്റിയും മെൻറ്ററും. എന്നാലേ നമുക്ക് മെൻറ്ററിങ് തുടങ്ങാൻ പറ്റത്തുള്ളൂ. നമ്മളെ അക്സെപ്റ്റ് ചെയ്യണ്ടേ? അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ സാക്ഷ്യം മനസ്സിലാകണം. നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കണം, മെൻറ്റർ ആരാണെന്ന് മനസ്സിലാക്കണം. നമുക്കൊരുപാട് പണമുണ്ടെന്ന് വെച്ച് മെൻറ്ററാക്കാൻ പറ്റത്തില്ല. നല്ല ജോലിയാണെന്ന് വെച്ച് മെൻറ്ററാക്കാൻ പറ്റത്തില്ല. നമ്മുടെ ആത്മീയ ജീവിതം മെൻറ്റി അക്സെപ്റ്റ് ചെയ്യണം. എന്നാലേ അയാൾ മെൻറ്ററായിട്ട് നമ്മളെ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. മനസ്സിലായില്ലേ? അത് നാം പ്രത്യേകമായി നാം മനസ്സിലാക്കണം. രണ്ടാമത്, ബന്ധം സ്നേഹത്തിലും വിശ്വസ്തയിലും അധിഷ്ഠിതമാണ്. അപ്പോസ്തലനായ പൗലോസ് തീമത്തിയോസിനെ കുറിച്ച് പറയുന്നത്, കർത്താവിൽ വിശ്വസ്തനും എൻ്റെ പ്രിയമകനുമായ തീമത്തിയോസ്, ഞാൻ തീമത്തിയോസിനെ വേഗത്തിൽ നിങ്ങളുടെ അടുക്കിലേക്ക് അയക്കുകയാണ്. ഫിലിപ്പിയ ലേഖനത്തിൽ രണ്ടാം അധ്യായത്തിലാണ് എഴുതിയിരിക്കുന്നത്. എന്നിട്ട് പറയുന്നത് എന്താണെന്ന് അറിയാമോ? നിങ്ങളെ സംബന്ധിച്ച് പരമാർത്ഥമായി കഴിയുവാൻ തുല്യചിത്തനായി തീമത്തിയോസിന് പകരം എനിക്ക് വെക്കുവാൻ ഒരാളില്ല. അത്രയ്ക്ക് ഭയങ്കര ബന്ധം സ്നേഹത്തിലും വിശ്വസ്തയിലും അടങ്ങിയിരിക്കുന്ന ഒരു ബന്ധമാണ്. എന്നിട്ട് തീമത്തിയോസിന് പറയുന്നത്, അവനോ മകൻ അപ്പന് ശുശ്രൂഷ ചെയ്യുന്നത് പോലെ എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ സേവ ചെയ്തു എന്നുള്ള സിദ്ധത നിങ്ങൾ അറിയുന്നുവല്ലോ. പ്രിയപ്പെട്ടവർ, ഇതാണ് അതിൻ്റെ അടിസ്ഥാനം. വീണ്ടും നമ്മൾ മെൻറ്ററിങ് എന്നത് ജീവിത അടിസ്ഥാനത്തിലുള്ള ശിഷ്യത്വത്തെ ഉൾക്കൊള്ളുന്നു. നാം ഒരു ദിവസം ക്ലാസ്സിൽ വിളിച്ചുകൊണ്ടിരുത്തി എല്ലാം പറഞ്ഞു കൊടുത്ത് ഒരാളെ ശിഷ്യനാക്കാൻ പറ്റിയില്ല. ജീവിത അടിസ്ഥാനത്തിൽപ്പെട്ടതാണ്. മനസ്സിലായില്ലേ? ജീവിത അടിസ്ഥാനത്തിൽ പെട്ടതാണ് എന്ന് നാം മനസ്സിലാക്കണം. അത് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോസ്തലനായ പൗലോസ് തീമത്തിയോസിനോട് പറയുന്നേ, നീയോ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കുകയും നിശ്ചയം പ്രാപിച്ചു നിൽക്കുന്നതിൽ അവിടെ ഇരിക്കുന്നതിൽ നിലനിൽക്കുക എന്ന് പറയുന്നു. നാലാമത് നാം കാണുന്നത് എൻകറേജ്മെൻ്റ് ആൻഡ് അഫർമേഷൻ. ഒന്ന് കൊരിന്ത്യരിൽ അപ്പോസ്തലനായ പൗലോസ് തീമത്തിയോസിനെ കൊരിന്ത്യയിലേക്ക് അയക്കുമ്പോൾ തന്നെ പ്രോത്സാഹിപ്പിക്കുക. എന്താ പറയുന്നറിയാം? ഇത് നിമിത്തം കർത്താവിൽ വിശ്വസ്തന് എൻ്റെ പ്രിയമകനുമായ തീമത്തിയോസിനെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. എന്നിട്ട് പിന്നെ പറയുന്നത് എന്തോറിയോ? നമ്മളാരും പറയാത്ത കാര്യമാണ് പറയുന്നത്. ഞാൻ ഏത് സഭയിൽ എങ്ങനെ പ്രസംഗിക്കുന്നോ അതുപോലെ പ്രസംഗിക്കുന്നവനാണ് അവൻ. നിങ്ങൾ അവനെ കൈക്കൊള്ളണം. അവിടെ പറയാണ്, ഞാൻ എന്നും ഏത് സഭയിൽ ഉപദേശിക്കുന്നത് പോലെ ക്രിസ്തുവിലുള്ള എൻ്റെ വഴികൾ അവൻ നിങ്ങളെ അറിയിക്കും. എന്നെ പോലെ പ്രസംഗിക്കുന്നവനാണെന്നും പറഞ്ഞ ഒരാളെ നമ്മൾ അയക്കുമോ? ശരി, ഇതുപോലൊക്കെ വരും എന്ന് പറയത്തേ ഉള്ളൂ. നമ്മൾ അത്രയും അങ്ങോട്ട് കൊടുക്കത്തില്ല. പ്രിയപ്പെട്ടവർ, ഇതാ മെൻറ്ററിങ്ങിൻ്റെ എഫക്റ്റ്. മനസ്സിലായോ? ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിൽ നമ്മളെപ്പോലെ ആണെന്ന് പറയാനുള്ള ഒരു 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 ഹൃദയവിശാലത നമുക്ക് വേണം. അത് ഹൃദയത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. നാം മനസ്സിലാക്കുക, ഇത് ദീർഘകാലം നിലനിൽക്കുന്നതാണ്. ഈ ആത്മബന്ധം ദീർഘകാലം നിലനിൽക്കും. റോമ കാരാഗ്രഹത്തിൽ അപ്പോസ്തലനായ പൗലോസ് അവിടെ മരണത്തെ എൻ്റെ ദിവസം കാംക്ഷിച്ച് കഴിയുമ്പോൾ തീമത്തിയോസിനോട് പറയാം, നീ വേഗത്തിൽ എൻ്റെ അടുക്കിലേക്ക് വരിക, വേഗത്തിൽ എൻ്റെ അടുക്കിലേക്ക് വരിക. എന്നിട്ട് അവനോട് പറയാണ്, നിൻ്റെ ശുശ്രൂഷ നിറപടിയായി നിൽക്കുക. ഞാൻ എൻ്റെ നിര്യാണ കാലം അടുത്തിരിക്കുക, ഞാൻ പോവുക, എന്നാലും നിൻ്റെ ശുശ്രൂഷ തുടർന്ന് ചെയ്യുക എന്ന് പറയുന്നു. പിന്നീട് അവൻ എഫസോസിലേക്ക് പോകും. നമ്മൾ ഇന്നലെ എഫസോസ് സഭയുടെ ഉപദേശമാണെന്ന് കേട്ടത്. എഫസോസ് സഭയിൽ മൂപ്പനായിരുന്നു തീമത്തിയോസ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നല്ല സഭയാണ് അത്. അവിടെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ താൻ ചെയ്ത് തൻ്റെ ജീവിതം അവസാനിപ്പിക്കുന്നതായിട്ട് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഇത് പരസ്പരം പ്രയോജനമുള്ളതും പൈതൃകമുള്ളതുമാണ് എന്ന് നാം മനസ്സിലാക്കുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസ് തീമത്തിയോസിനോട് പറയുന്നത്, നീ വരുമ്പം എൻ്റെ കർപ്പോസിൻ്റെ പക്കൽ വെച്ചു പോയ പുസ്തകങ്ങളും അതുപോലെ പുതപ്പും ഒക്കെ എടുത്തുകൊണ്ട് വരണം. പൗലോസിനും അവനെ കൊണ്ട് പല പ്രയോജനമുണ്ട്. അപ്പന് മകൻ ശുശ്രൂഷ ചെയ്യുന്നതുപോലെ അവൻ ശുശ്രൂഷ ചെയ്തു. മാത്രമല്ല, തീമത്തിയോസിൻ്റെ കാലശേഷം തീമത്തിയോസിനെ പോലെ വിശ്വസ്തന്മാരായ അനേക തീമത്തിയോസന്മാർ വീണ്ടും വരുവാൻ തക്കോണം ഉണ്ടായി എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. നമ്മുടെ സമയം അടുക്കുന്നതുകൊണ്ട് ഞാൻ വേഗത്തിൽ കടന്നു പോവുക. പ്രിയപ്പെട്ടവർ, പ്രമാണങ്ങളും തത്വങ്ങളും പഠിപ്പിക്കുന്നതിനേക്കാളും വേഗത്തിൽ അത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ആളുകളിൽ നിന്ന് കണ്ടുപഠിക്കുവാനായിട്ട് കഴിയും കേട്ടോ. കണ്ടു പഠിക്കുവാനായിട്ട് കഴിയും. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ജീവിതത്തിൽ ശുശ്രൂഷ ചെയ്ത് തീമത്തിയോസ് അവൻ്റെ കൂടെ നടന്ന് ഇതെല്ലാം കാണുകയും കേൾക്കുകയും കണ്ടും കേട്ടും പഠിച്ചതാണ്. മനസ്സിലായല്ലോ. അത് നാം മനസ്സിലാക്കിയിരിക്കണം. ഇവിടെ പ്രധാനമായിട്ട് നാം മനസ്സിലാക്കേണ്ടത് പ്രമാണമെന്ന് പറയുന്നത് ഫലപ്രദമായ മെൻറ്റേഴ്സ് തൻ്റെ ജീവിതമാണ് അത് നൽകുന്നതാണ്, നമ്മുടെ ജീവിതം നൽകുന്നതാണെന്ന് നാം മനസ്സിലാക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സ്വാധീനിച്ച ഏതെങ്കിലും മെൻറ്റേഴ്സ് ഉണ്ടോ എന്ന് നാം ശ്രദ്ധിക്കണം. ഇനി കൂടെ അടുത്ത വേഗത്തിൽ ഞാൻ ഒരു മറ്റുള്ള ഭാഗങ്ങളിലൂടെ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. പെരുമാറ്റത്തിലും സ്വഭാവത്തിലും നാം ക്രിസ്തു സമാനമായ ഒരു മാതൃക ജീവിതത്തിൽ നാം രൂപപ്പെടുത്തണം. പ്രത്യേകമായി നമ്മുടെ ജീവിതത്തിലൂടെ അവരുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കണം. നാം ഒരാളെ മെൻറ്റർ ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലൂടെ അവരുടെ ജീവിതം, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം നമുക്ക് വേണ്ടിയുള്ളതാണ്, നമ്മുടെ സമയം നമുക്ക് വേണ്ടിയുള്ളതാണ്, നമ്മുടെ ഭവനം നമുക്ക് വേണ്ടിയുള്ളതാണ്, നമ്മുടെ ശുശ്രൂഷ നമുക്ക് വേണ്ടിയുള്ളതാണെന്ന് ചിന്തിച്ചാൽ നമുക്ക് ഒരാളെ മെൻറ്റർ ചെയ്യാൻ പറ്റുകയില്ല. നമ്മുടെ സമയം, നമ്മുടെ വിലപ്പെട്ട സമയങ്ങൾ, നമ്മുടെ സമ്പത്ത്, നമ്മുടെ അറിവ്, ഇതെല്ലാം ഇതിനുവേണ്ടി നാം ഉപയോഗിക്കണം. ക്രിസ്തു സമാനമായ ഒരു സ്വഭാവ മാതൃക നാം രൂപപ്പെടുത്തണം. എന്താ ക്രിസ്തു സമാനമായ മാതൃക? വേഗത്തിൽ ഞാൻ പറയാം. ഒരിക്കൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ 11-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമാണ്. ഒരിക്കൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഒരിക്കൽ ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാരടുത്ത് വന്നു. ശിഷ്യന്മാർ വന്നു, കർത്താവെ നീ പ്രാർത്ഥിക്കുന്ന, യോഹന്നാൻ്റെ ശിഷ്യന്മാരും പ്രാർത്ഥിക്കുന്നു, ഞങ്ങളെയും കൂടെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. കർത്താവ് പ്രാർത്ഥിക്കുന്ന കണ്ടപ്പോൾ അവർ പ്രാർത്ഥിക്കാൻ പഠിക്കണം എന്ന് പറഞ്ഞു. മനസ്സിലായില്ലയോ? നമ്മുടെ ജീവിതത്തിലൂടെ അവരുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതെന്ന് പറഞ്ഞാൽ അതാണ്. മനസ്സിലായി കാണും എന്ന് വിചാരിക്കുകയാണ്. രണ്ട്, ആന്തരിക പരിവർത്തനത്തിനും ആന്തരിക പരിവർത്തനത്തിനും വേണ്ടിയുള്ള ഉപദേശം നൽകണം. നമ്മുടെ ജീവിത മൂല്യങ്ങൾ തന്നെയായിരിക്കണം അവരുടെയും ജീവിത മൂല്യങ്ങൾ, അല്ലാതെ നമ്മുടെ കൾച്ചർ ആയിരിക്കരുത്. മനസ്സിലായില്ലേ? നമ്മൾ വടക്കേ ഇന്ത്യയിലേക്ക് സുവിശേഷ വേലയ്ക്ക് പോകുമ്പോൾ നമ്മൾ അവിടെയുള്ളവരെ നാം മലയാളികളാക്കാനായിട്ട് നമുക്ക് ശ്രമിക്കും പറ്റില്ല. മനസ്സിലായല്ലോ? നമ്മൾ അവിടെ അവരെ ക്രിസ്തു ശിഷ്യന്മാരാക്കുവാനാണ് നാം ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ കൾച്ചറൽ ട്രാൻസ്ഫോർമേഷൻ അല്ല, ഇന്റേണൽ ആന്തരികമായിരിക്കുന്ന ഒരു പരിവർത്തനം ഉണ്ടാകുക എന്ന കോണം നമ്മൾ ഉപദേശിക്കണം. അപ്പോൾ സ്വനായ പൗലോസ് തീമത്തോസിനോട് പറയുന്നത്, നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ, അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. ഇതാണ് ആന്തരിക പരിവർത്തനം. മനസ്സിലായല്ലോ? അത് അതിൻ്റെ മൂല്യങ്ങളിൽ നാം പ്രാധാന്യം കൊടുക്കേണ്ടതാണ് എന്ന് നാം മനസ്സിലാക്കുക. ഒരു ബിഗ് ഡാഡി സിൻഡ്രോം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമോ? നമ്മൾ ഒരാളെ ഉപദേശിക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ ഓർഡർ കൊടുക്കല്ല, ഒരു അതോറിറ്റേറിയം രീതിയിലല്ല മെൻറ്ററിംഗ് എന്ന് പറയുന്നത്. നമുക്കറിയാം എന്താ എങ്ങനെ മീറ്റിങ്ങിന് വരാത്തത്, അല്ലെങ്കിൽ എന്താ താമസിച്ചു വന്നത്, എന്താ അതെ ചെയ്തതെന്ന് പറഞ്ഞ് നമ്മൾ അധികാരഭാവത്തിൽ ഒരാളെ മെൻറ്റർ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. നമുക്ക് ഈ ബിഗ് ഡാഡി സിൻഡ്രോം എന്ന് പറയുന്നത് അതാണ്. നമ്മൾ ഓർഡർ കൊടുക്കും, ഓർഡർ കൊടുത്ത ഒരാളെ നമുക്ക് മെൻറ്റർ ചെയ്യാനായിട്ട് കഴിയുകയില്ല എന്ന് നാം മനസ്സിലാക്കണം. ഇതിൽ നമ്മുടെ ജീവിതത്തിൽ മൂന്നാമത്തെ, താഴ്മയും ദൈവത്തിലുള്ള ആശ്രയവും വളർത്തിയെടുക്കുക. എന്താ താഴ്മയും ദൈവത്തിലുള്ള ആശ്രയം? നമ്മൾ ഈ ഒരു വ്യക്തിയെ നാം മെൻറ്റർ ചെയ്യുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ താഴ്മയും ദൈവത്തിലുള്ള ആശ്രയം വളർത്തിയെടുക്കണം. ഞാൻ മുമ്പ് ഒരു കഥ പറഞ്ഞല്ലോ, കർത്താവ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ശിഷ്യന്മാർ വന്നു, പ്രാർത്ഥിക്കണം, ഞങ്ങളെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞു. കർത്താവ് പഠിപ്പിച്ചു. അതിനുശേഷം കർത്താവ് ഒരു കഥ പറഞ്ഞു. അതാണ് കഥ പറയുന്നതിൻ്റെ വാല്യൂ. മനസ്സിലായോ? കർത്താവ് പറഞ്ഞത്, ഒരാൾക്കൊരു സ്നേഹിതനുണ്ടായിരുന്നു, അർദ്ധരാത്രി വന്നു, വന്നിട്ട് പറഞ്ഞു, 3 അപ്പം തരണം, എൻ്റെ ഒരു സ്നേഹിതൻ വന്നിട്ടുണ്ടാക്കി കൊടുക്കുക, എൻ്റെ പക്കലൊന്നുമില്ല. അവൻ പറഞ്ഞു, അയാൾ പറഞ്ഞു, ഞാൻ കുഞ്ഞുങ്ങളിവിടെ കിടക്കുക, ഇപ്പം പറ്റത്തില്ല കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ ഭാഷയിൽ പറയുക, അങ്ങനെ എഴുതിയിരിക്കുന്നത് അവിടെ, നിങ്ങൾ വായിച്ചാൽ മതി. എന്നാലും വീണ്ടും അയാൾ യാചിച്ചു, യാചിച്ചപ്പോൾ അയാൾ എഴുന്നേറ്റ് കൊടുത്തു. അപ്പോൾ കഥ പറയുന്നതിൻ്റെ ശക്തി, പവർ മനസ്സിലായില്ലയോ? അതാണ് കർത്താവ് പറഞ്ഞു, നിങ്ങൾ യാചിപ്പീൻ, എന്നാൽ നിങ്ങൾ കിട്ടും. പിന്നീട് പറഞ്ഞു, മക്കൾ മീനെ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കത്തില്ല കേട്ടോ. കർത്താവ് പറഞ്ഞ കഥ പറഞ്ഞതാണ്. എന്തിനാണ് ഈ കഥ പറഞ്ഞേ? ദൈവത്തിലുള്ള ആശ്രയം വളർത്തിയെടുക്കാൻ വേണ്ടി. അതുപോലെ നമുക്കും ചില ചെറിയ കാര്യങ്ങൾ ചെയ്യുവാൻ തക്കോണം, ആത്മീയ കാര്യങ്ങൾ ചെയ്യുവാൻ തക്കോണം നമുക്കിടയാകും. പരീക്ഷയിലും പ്രതികൂല സാഹചര്യങ്ങളും പെട്ടുപോകുമ്പോൾ അവരെ നാം പരീക്ഷയും പ്രതികൂല സാഹചര്യങ്ങളും നേരിടാനുള്ള കരുത്ത് ആർജിക്കുവാൻ ധൈര്യപ്പെടുത്തണം. വെറും തല കൊണ്ട് മാത്രം നാം കേൾക്കുവാൻ ഇടയാകരുത്. നമ്മുടെ സഭയിലൊക്കെ ഞാൻ ഈ ആത്മീയ ശുശ്രൂഷകൾ നിൽക്കാണ്ട് ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതിവിടെ ഞാനൊന്നും പങ്കുവെക്കുന്നില്ല, അതൊക്കെ വ്യക്തിപരമായ നിലയിൽ പറയാം. നമ്മൾ ഒരാൾ, നമ്മുടെ ചർച്ചിലുള്ളവർക്ക് ചിലപ്പോൾ ജോലി നഷ്ടപ്പെട്ടു പോകും. ജോലി നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മുടെ അടുത്ത് വന്ന് പറയുമ്പോൾ നാം വെറും തല കൊണ്ട് മാത്രം കേൾക്കരുത്, ഹൃദയം കൊണ്ട് കേൾക്കണം. അവരുടെ പ്രയാസങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ മനസ്സിലാക്കണം. അപ്പോൾ നമ്മുടെ വാക്കുകൾ റിഫൈൻഡ് ആയിരിക്കണം. മനസ്സിലായില്ലേ? നമ്മൾ പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കണം. അവൻ്റെ ഹൃദയത്തിന് മുറിവുണ്ടാകരുത്. അതാണ് ഇമോഷണൽ ഇൻ്റലിജൻസിൽ നമ്മൾ ഒരാളെ മെൻറ്റർ ചെയ്യുക എന്ന് പറയുന്നത്. ഒരാൾ വിഷമമായിട്ട് വരുമ്പം എന്തെങ്കിലും തമാശ പറഞ്ഞാൽ തമാശ അന്നേരം ഫലിക്കത്തില്ല. മനസ്സിലായല്ലോ? ചിലർ എല്ലാം തമാശ പറയുന്നവരാണ്. തമാശ പറയാൻ ഒരാളുടെ ഹൃദയത്തിൽ ഭാരം വന്ന്, വിഷമം വന്നിരിക്കുമ്പോൾ നമുക്ക് പറയുന്ന തമാശകൾ തമാശയാണെങ്കിലും അത് അയാൾക്ക് ആ തമാശയായിട്ട് തോന്നത്തില്ല. അത് നാം അറിയാൻ വിശദീകരിക്കുവാൻ നിർവാഹമില്ല. എങ്കിലും ഞാനത് പറയണം, നമ്മുടെ ഹൃദയം കൊണ്ട് നാം കേൾക്കണം, ഹൃദയം കൊണ്ട് കേൾക്കണം. എന്നാൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കുന്നു. ഫലപ്രദമായ മെൻറ്റേഴ്സ് അവരുടെ ജീവിത ലോകത്തെ മെൻറ്ററിങ് പാർട്ട്നേഴ്സിൻ്റെ മുമ്പിൽ തുറന്നു കൊടുക്കും. പ്രിയപ്പെട്ടവരെ, നമുക്ക് സമയവും സാവകാശവും ഒന്നുമില്ല, നമ്മുടെയെല്ലാം നമ്മുടേതാണെന്ന് പറഞ്ഞിരുന്ന ആറ്റിറ്റ്യൂഡിൽ നിന്ന് നമുക്ക് ഒരാളെയും മെൻറ്റർ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ആളുകൾക്കൊന്നും മെൻറ്റർ ചെയ്യാൻ പറ്റുകയില്ല എന്ന് നാം മനസ്സിലാക്കണം. വീണ്ടും നാം അവസാനത്തെ ഭാഗത്തേക്കുറിയ പ്രോത്സാഹനവും പിന്തുണയും നൽകുക. ഇവിടെ കൊണ്ട് നമ്മൾ അവസാനിപ്പിക്കും. പ്രോത്സാഹനവും പിന്തുണയും നൽകുമെന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നാം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നാം സഹായിക്കണം. ചിലർക്ക് ആത്മീയ ശുശ്രൂഷകൾ ചെയ്യുവാൻ താല്പര്യങ്ങൾ കാണും, അവസരങ്ങളില്ല, പ്രാപ്തിയില്ല, സഹായം വേണം. ചിലർക്ക് ഗാന ശുശ്രൂഷയായിരിക്കും, ചിലർക്ക് സംഗീത ശുശ്രൂഷയിലായിരിക്കും, പലർക്ക് പല വിധത്തിലുള്ള കാര്യങ്ങളിലാണ്. അവരുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അഡ്രസ്സ് ചെയ്യണം. അവരെ ഒതുക്കാനല്ല നോക്കണ്ടേ, അവരെ എവിടെയെങ്കിലും പ്രയോജനപ്പെടും കേട്ടോ. നമ്മളിങ്ങനെ മെൻറ്റർ ചെയ്യുന്നവർ ചിലപ്പോൾ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ അവർ കാണും. ന്യൂസിലൻഡിൽ, ഓസ്ട്രേലിയയിൽ, അയർലൻഡിൽ, കാനഡയിൽ, USA എല്ലാ രാജ്യങ്ങളിലും ഒരു കാലത്ത് നമ്മൾ മെൻറ്റർ ചെയ്തിട്ട് അവിടെയൊക്കെ കാണും. അവരുടെ സ്നേഹവും ആ സ്നേഹബന്ധം അവരിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അത് നാം പ്രത്യേകമായി ഓർക്കുക. ഒന്നാമത്, നാം അവരുടെ വ്യക്തിത്വവും ദൈവവിളിയും നാം അവരെ ഓർമ്മിപ്പിക്കണം. വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതുവാനായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുക. രണ്ടാമത്തെ കാര്യം, ആത്മീയ ശുശ്രൂഷകൾക്ക് കൃപാവരങ്ങൾ ലഭിച്ചതനുസരിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കുക. ഭയത്തിൻ്റെയും ബലഹീനതയുടെയും സമയത്ത് അവരെ ശക്തിപ്പെടുത്തണം. അപ്പോസ്തലനായ പൗലോസ് തീമോത്തിയോസിനോട് പറയുന്ന വീരത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെ ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ സാക്ഷ്യത്തെയും അവൻ്റെ ബദ്ധനായ എന്നെയും കുറിച്ച് ലജ്ജിക്കാതെ സുവിശേഷത്തിനൊത്തവണ്ണം ദൈവശക്തിക്ക് ഒത്തവണ്ണം നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. അങ്ങനെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. കഷ്ടം കണ്ടുകൊണ്ട് നാം പിന്നോട്ട് പോകരുത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ കഷ്ടം കണ്ടുകൊണ്ട് പിന്നോട്ട് പോകുന്ന ആളായിരുന്നു ഞാൻ ഇന്നിവിടെ നിൽക്കുകയില്ലായിരുന്നു. പ്രിയ സഹോദരൻ ജെയിംസിനൊക്കെ അറിയാം, സുവിശേഷത്തിന് വേണ്ടി അറേബ്യയിൽ തടവിലേക്ക് പോയതാണ്, എല്ലാം നിരാശയിലേക്ക് പോകേണ്ടതായിരുന്നു. എന്നാൽ ദൈവം നമ്മളെ, നാം ചെയ്യുന്ന പ്രവൃത്തി ദൈവനാമ മഹത്വത്തിനാണെന്നുള്ള ശുശ്രൂഷയാണെന്ന് മനസ്സിലാകുമ്പോൾ നാം തളരുകയില്ല. പൗലോസിൻ്റെ വാക്കുകൾ ശക്തിപ്പെടുത്തും. ആരുടെയെങ്കിലും ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ, തുടർമാനമായിട്ട് പ്രയാസങ്ങൾ വരുമ്പോൾ, കഷ്ടതകൾ വരുമ്പോൾ, അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടത് ഒരു മെൻറ്ററിൻ്റെ ഉത്തരവാദിത്തമുള്ളതാണ് എന്ന് നാം പ്രത്യേകമായി. അത് മാത്രമല്ല, പൗലോസ് തീമോത്തിയോസിനോട് പറയാം, നിനക്ക് ശാരീരിക കാര്യങ്ങളിൽ ബലഹീനത ഉള്ളതുകൊണ്ട് ഭക്ഷണ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എക്സർസൈസും ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആ കാര്യങ്ങൾ അവനെ പ്രോത്സാഹിപ്പിക്കണം. അവൻ്റെ എല്ലാ കാര്യത്തിലും പൗലോസിന് കൺസേൺ ഉണ്ട്, മനസ്സിലായില്ലേ. അതാണ് അവനെ ശക്തിപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുന്നത്. അവസാനമായി, ശുശ്രൂഷയിലും കഷ്ടതയിലും അവന് കൂടെ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. പ്രത്യാശയുടെയും ദർശനത്തിൻ്റെയും വാക്കുകൾ നൽകുന്നതായിട്ട് കാണുവാൻ കഴിയും. അതുമാത്രമല്ല, അവനെ കൃപയും സമാധാനവും നൽകി അനുഗ്രഹിക്കുക. എപ്പോഴും നമ്മൾ ചില മാതാപിതാക്കളൊക്കെ മക്കളോട് പറയും, അവരൊന്നും ചെയ്യുന്നില്ലെന്നാണ് പറയുന്നത്, നീയൊക്കെ മുടിഞ്ഞു പോത്തേ ഉള്ളെന്ന് പറയും. അങ്ങനെ പറയരുത്. നമ്മുടെ ജീവിതത്തിൽ ആത്മീയ ശുശ്രൂഷകൾ അവരെ പ്രോത്സാഹിപ്പിച്ചിട്ട് പറഞ്ഞു കൃപയും സമാധാനവും നൽകത്തക്കോണുള്ള ആശീർവാദം. ഈ ലേഖനങ്ങൾ മൊത്തം വായിച്ച അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് കൃപയും സമാധാനവും ഗ്രേസ് ആൻഡ് പീസ് നിന്നോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. അവനെ ആശീർവദിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഫലപ്രദമായിരിക്കുന്ന മെൻറ്റേഴ്സ് അവർ ഭാരം പങ്കിടുന്ന ആശ്വാസകന്മാരായിരിക്കും. നമ്മുടെ റോള് മനസ്സിലായല്ലോ, ഭാരം പങ്കിടുന്ന ആശ്വാസകന്മാരായിരിക്കും. ഫലപ്രദമായ മെൻറ്ററിങ് പങ്കാളികളെ അവരുടെ വേറെ ശുശ്രൂഷയെ അഭിനിവേശം എന്ന് പറഞ്ഞാൽ പാഷനുമായിട്ട് ബന്ധിപ്പിക്കും കേട്ടോ. അപ്പോൾ അവരുടെ പാഷനിൽ നമുക്ക് സഹായിക്കാൻ കഴിയും, അവരുടെ പെയിനിൽ നമുക്ക് സഹായിക്കാൻ കഴിയും, അവരുടെ പ്രയോറിറ്റിയിൽ നമുക്ക് സഹായിക്കാൻ കഴിയും. നിങ്ങളുടെ വർക്ക് ബുക്കിൽ മൂന്ന് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അവിടെ എഴുതാൻ കഴിയും നമ്മുടെ മെൻറ്റിയുടെ ആവശ്യങ്ങളിൽ, അവരുടെ പ്രയാസങ്ങളിൽ നമുക്ക് അവരെ സഹായിക്കാൻ കഴിയും, അവരുടെ അഭിനിവേശത്തിൽ അഥവാ പാഷനിൽ അവരെ നമുക്ക് സഹായിക്കാൻ കഴിയും. മാത്രമല്ല, അവരുടെ മുൻഗണനകളിൽ നമുക്കവരെ സഹായിക്കുവാൻ കഴിയും. നമ്മുടെ സമയം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് തന്ന സമയത്തിൽ നിന്ന് അധികമൊന്നും ഞാൻ എടുത്തിട്ടില്ല. എങ്കിലും നാം അവസാനിക്കുന്ന ഭാഗത്ത് ഞാനൊരു ആഹ്വാനം ഞാൻ നിങ്ങൾക്ക് തരികയാണ്. പ്രിയപ്പെട്ടവരെ, മെൻറ്ററിങ് ഒരു ഓപ്ഷനല്ല, ഒരു ഓർഡറാണ്. ദൈവത്തിൻ്റെ, കർത്താവിൻ്റെ കൽപ്പനയാണ്. കർത്താവ് ആരാണ്? രാജാദി രാജാവ്, ദേവാദി ദേവൻ, അവൻ സകലത്തിനും മീതെ ദൈവം. യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് എന്താണെന്നറിയാമോ? അവൻ സത്യദൈവം, അവൻ മഹാദൈവം, അവൻ സകലത്തിനും മീതേ ദൈവം. പിതാവായ ദൈവം യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് ദൈവമേ എൻ്റെ ദൈവം. യേശുക്രിസ്തു പറയുന്നത് ഞാനും പിതാവും ഒന്നാകുന്നു. ആ ദൈവം പറയുകയാണ് മെൻറ്ററിങ് ചെയ്യണം. മെൻറ്ററിങ് ഫോർ ഡിസൈപ്പിൾഷിപ്പ്. ഇതൊരു ഓപ്ഷനല്ല കേട്ടോ. ഇതുവരെ ആരെങ്കിലും മെൻറ്റർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നാം കർത്താവിൻ്റെ കൽപ്പനയാണ് നാം നമ്മുടെ ജീവിതത്തിൽ പാലിച്ചിട്ടില്ല. മെൻറ്ററിങ് ഈസ് നോട്ട് ആൻ ഓപ്ഷൻ ബട്ട് ആൻ ഓർഡർ. അത് ഓർഡറാണെന്ന് നാം മനസ്സിലാക്കണം. ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ്, ഈ മെൻറ്ററിങ് എന്നുള്ള ഓപ്ഷൻ നാം സ്വീകരിക്കണമെങ്കിൽ നമുക്ക് സ്വർഗീയ ദർശനം വേണം. അപ്പോസ്തലനായ പൗലോസ് പറയുക, അഗ്രിപ്പ രാജാവ്, സ്വർഗീയ ദർശനത്തിന് ഞാൻ അനുസരണക്കേട് കാണിക്കുകയില്ല. എന്താണ് സ്വർഗീയ ദർശനം? ദൈവം നമുക്ക് തന്നിരിക്കുന്ന ദൗത്യം. കർത്താവ് പറഞ്ഞു, ഭൂലോകമൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കുക, വിശ്വസിക്കുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ഉപദേശിപ്പാൻ തക്കോണം അവരെ ഉപദേശിച്ച് ശിഷ്യന്മാരാക്കണം. മേക്ക് ഡിസൈപ്പിൾ, ടീച്ച് ദം ആൻഡ് മേക്ക് ഡിസൈപ്പിൾ. പ്രൊക്ലെയിം ഗോസ്പൽ, ടീച്ച് ദം ആൻഡ് മേക്ക് ദം ഡിസൈപ്പിൾ. അതാണ് നമുക്ക് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ശരിയായ മെൻറ്റേഴ്സ്, ശരിയായ മെൻറ്റേഴ്സ്. മെൻറ്ററിങ് എന്ന് പറയുന്നത് മെൻറ്ററിങ്, അതിൻ്റെ കൂടെ റീപ്രൊഡക്ഷൻ, അതായത് നമ്മൾ കൂടുതൽ ഈ അപ്പോസ്തലനായ പൗലോസ് തന്നെ പോലെ ഒരു വ്യക്തിയെ തിമോത്തിയോസിനെ ഉൾപ്പെടുത്തിയത്, അതൊരു പൈതൃകമാണ്. വീണ്ടും തുടർന്ന് തുടർന്നുകൊണ്ടേയിരിക്കും. വിശ്വസ്തന്മാർ ഉളവായിക്കൊണ്ടേയിരിക്കും. വിശ്വസ്തന്മാർ കുറഞ്ഞു കുറഞ്ഞു വരുന്ന സമയത്ത് നാം ആ ശുശ്രൂഷയുടെ ഇടയിൽ നിൽക്കണം. അതാണ് ഞാൻ പറയുന്നത്. സമ്പൂർണമായ പരാജയം വരുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? വിശ്വസ്തന്മാർ കുറഞ്ഞു പോകുന്നു, അവിടെ നമ്മൾ വിശ്വസ്തന്മാരെ ഉളവാക്കുവാനായിട്ട് ശ്രമിക്കണം. യേശു ക്രിസ്തുവിൻ്റെ, നമ്മുടെ സമയം കഴിഞ്ഞതുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്കൊരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടക്കാം. നമ്മുടെ അതിനുശേഷം ഞാൻ പ്രാർത്ഥിച്ച് ഈ സെഷൻ അവസാനിപ്പിക്കും. തുടർന്ന് നമുക്ക് ഗ്രൂപ്പ് പ്രെയറിൻ്റെ സമയമാണ്. മൂന്ന് പേര് വീതമുള്ള, മൂന്നോ നാലോ പേര് വീതമുള്ള ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞ് ചുരുക്കമായിട്ട് തുടർന്ന് ഉള്ള സമയം നമുക്ക് പ്രാർത്ഥിച്ച് ഈ പ്രത്യേക IBF കോൺഫറൻസിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയും ശുശ്രൂഷ ചെയ്യുന്നവർക്ക് ദൈവകൃപ, ആത്മനിറവ്, വചന നിറവ് ലഭിക്കുന്നതിന് വേണ്ടിയും കടന്നു വന്നവർ രൂപാന്തരപ്പെട്ട് ഭവനങ്ങളിലേക്ക് കടന്നു പോകും. അവർ ദൈവസഭയ്ക്കും അവരുടെ ഭവനത്തിനും സമൂഹത്തിനും ഒരു അനുഗ്രഹമായി തീരുവാൻ തക്കോണം, ഒരു സമർപ്പണം ഉണ്ടാകുവാൻ തക്കോണം ഇവിടെ ആകേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കണം. അപ്പോൾ ഇവിടെ ഇപ്പോൾ നാം പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ചതിന് ശേഷം ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞ് ഇവിടെ തന്നെ ഗ്രൂപ്പുകളായിട്ടിരുന്നാൽ മതി. ഗ്രൂപ്പുകളായിട്ടിരുന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. കർത്താവ്, മെൻറ്ററിങ് കർത്താവിൻ്റെ ഒരു കൽപ്പനയാണ്. അത് നമ്മുടെ ജീവിതത്തിൽ നാം പ്രാവർത്തികമാക്കിയിട്ടുണ്ടോ? അതൊരു ഓപ്ഷനല്ല, ഓർഡറാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവേ, നീ ഞങ്ങളെ പരമേൽപ്പിച്ചിരിക്കുന്ന ഈ ദൗത്യം വിശ്വസ്തയോടെ ഫലപ്രദമായി ചെയ്യുവാൻ തക്കണം. ഞങ്ങൾക്ക് വേണ്ടുന്ന കൃപ ലഭിക്കേണ്ടതിന് നിൻ്റെ സന്നിധിയിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു എന്ന് പറയുവാൻ തക്കണം. നമ്മുടെ ഹൃദയത്തിനൊരു മാറ്റം ഉണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നീതിമാനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുത്തെ പുത്രനും ഞങ്ങളുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായിരിക്കുന്ന യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ നിൻ്റെ കൽപ്പനയെക്കുറിച്ചാണ് ഞങ്ങൾ പഠിക്കുവാൻ ശ്രമിച്ചത്. കർത്താവേ, ഞങ്ങൾക്ക് ഗുരുവായി നീയല്ലാതെ വേറെ ആരുമില്ല. ഞങ്ങളുടെ ഉപദേഷ്ടാവും നീയാണ്. കർത്താവേ, നിൻ്റെ സന്നിധിയിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങൾ ഞങ്ങളെ തന്നെ തിരുസന്നിധിയിൽ താഴ്ത്തി പരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളോട് കൽപ്പിച്ചത് ഉപദേശിച്ച് ശിഷ്യന്മാരാക്കണം. ചിലരെ മെൻറ്റർ ചെയ്യുവാനുള്ള പ്രാപ്തി ഞങ്ങൾക്ക് തരണമേ. അതിനുള്ള അവസരം ഞങ്ങൾക്ക് തരണമേ. അതിനുള്ള സമർപ്പണം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കുറവുകളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ദൈവകൃപയിൽ ഞങ്ങൾ നിലനിന്നുകൊണ്ട് ദൈവത്തോടും മനുഷ്യരോടും കണക്ക് ബോധിപ്പിക്കേണ്ടവരാണെന്നുള്ള ബോധത്തോടുകൂടെ ഡിസൈപ്പിൾഷിപ്പിന് വേണ്ടി മെൻറ്റർ ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണം. ഇന്ന് ഈ സമയം, ഈ ആലോചന കേൾക്കുവാൻ തക്കോണം ഈ വർക്ക്ഷോപ്പിലേക്ക് കടന്നു വന്ന തലകണക്കിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും തിരുക്കരങ്ങൾ തരും. കർത്താവേ, അവിടുത്തെ ശാശ്വത കരങ്ങളെ ഉയർത്തി അനുഗ്രഹിക്കണം. വക്രതയും കോട്ടമുള്ള തലമുറയിൽ അനന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളുമായി ജീവിച്ചുകൊണ്ട് അവരുടെ മധ്യ ജീവൻ്റെ വചനം പ്രമാണിച്ച് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിപ്പാൻ തക്കോണം ഇവിടെയാകണം. വിശുദ്ധന്മാരിൽ നിനക്കുള്ള അവകാശത്തിൻ്റെ മഹിമാധനം എന്നതെന്ന് മനസ്സിലാക്കി ദൈവത്തിൽ വിശുദ്ധിയെ തികച്ചുകൊണ്ട് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിനായി ഒരുങ്ങി പാർക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടവനായ സ്തോത്രം സകല മാനവമോഹത്തോടത്തേക്ക് ഇരിക്കട്ടെ. സകലവും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപ തോന്നി കേൾക്കുമാറാകണമേ. താങ്ക് യു.